ഒന്നാമത്തെ മാത്രം ഞാന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളിതിനു മുമ്പ് കേട്ടിട്ടുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആവർത്തിച്ച് പലതും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പറയാം. നമ്മള് നമ്മളുടെ ജീവിതത്തിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ ഉപദേശവും അതുപോലെ തന്നെ അതിന്റെ പ്രാക്ടിക്കൽ അതിന്റെ ആപ്ലിക്കേഷനും വളരെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ പലപ്പോഴും ഉപദേശത്തിൽ നിന്നും ഉള്ള ആ തെറ്റിപ്പോക്ക് പ്രായോഗിക ജീവിതത്തെയും അത് ബാധിക്കും. നേരം ജീവിതം ശരിയായാൽ മതി, ഉപദേശം വിഷയമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഉപദേശം തെറ്റുന്നതോടുകൂടി ജീവിതത്തിലും അതിന്റെ ആപ്ലിക്കേഷൻ വരും. ശരിക്കും വിശ്വാസത്യാഗം എന്നുള്ളത് അവസാന കാലത്തേക്ക് വരുമ്പോഴേക്കും വളരെ ശക്തമായിട്ട് സംഭവിക്കും എന്നുള്ളത് യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും വളരെ വ്യക്തമായിട്ട് മുന്നറിയിപ്പ് തന്നാണ്. നമ്മൾ ഈ ബൈബിളിലെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ അവസാന ലെറ്റേഴ്സിലേക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസത്യാഗത്തിന്റെ ലക്ഷണങ്ങൾ ആദിമ സഭയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവസാന ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ യോഹന്നാനൊക്കെ എഴുതുമ്പോൾ അതാണ് കൂടുതലായിട്ടും ദുരുപദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 7 സഭകൾക്ക് കർത്താവ് ദൂതെഴുതുമ്പോൾ അതിലെ 2 സഭകൾ ഒഴിച്ച് ബാക്കി എല്ലാ സഭകളിലും ഉപദേശത്തിൽ ചില തെറ്റിപ്പോക്ക് ഉണ്ടായതായും അതിനെ കർത്താവ് ശക്തമായിട്ട് വാൺ ചെയ്യുന്നതായിട്ടും മാനസാന്തരപ്പെടാനായിട്ട് ആവശ്യപ്പെടുന്നതായിട്ടും കാണും. നമ്മൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ശരിക്കും നമ്മൾ 7 സഭകൾക്കുള്ള ലേഖനങ്ങളിൽ 2 സഭകളെ മാത്രമേ പൗലോസ് ശരിക്കും തർജ്ജനം ചെയ്യുന്നുള്ളൂ. അതിൽ ഒന്നാണ് ശരിക്കും ഉപദേശത്തിൽ നിന്ന് തെറ്റിപ്പോയെന്ന് പറയുന്നത്, അത് ഗലാത്യ സഭ. കൊരിന്ത സഭയും അവരുടെ പ്രായോഗിക ജീവിതത്തിൽ ഉപദേശത്തിൽ നിന്നുള്ള തെറ്റൽ കാരണം തന്നെ പ്രായോഗിക ജീവിതത്തിലുള്ള തെറ്റിലേക്ക് പോയവരാണ്. എന്നാൽ വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴേക്കും 7 സഭകളിൽ 2 സഭകളെ മാത്രമേ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം തെറ്റിപ്പോയതായിട്ട് കാണാൻ കഴിയും. അന്നേരം അവസാന കാലത്തേക്ക് വരുമ്പോഴേക്കും ഈ തെറ്റിപ്പോക്ക് ഇല്ലെങ്കിൽ വിശ്വാസത്യാഗം എന്നുള്ളത് ദൈവസഭകളിൽ പ്രബലമായിട്ട് സംഭവിക്കും എന്നുള്ളത് കർത്താവിന്റെ വാണിയാണ്. അന്നേരം കർത്താവ് അവസാന കാലങ്ങളിലേക്ക് പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം വാൺ ചെയ്യുന്നത് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളൂ എന്നാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസും തെസ്സലോനിക്ക സഭയെ വാൺ ചെയ്യുമ്പോൾ കർത്താവിന്റെ വരവിനെ പറ്റി പറയുമ്പോൾ അവിടെയും ആദ്യം പറയുന്നത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളൂ എന്നാണ്. എന്നിട്ട് ഈ ഒരു കാര്യം വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് നമുക്ക് ഇന്നും ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഉപദേശ കാര്യങ്ങളിലുള്ള നമ്മുടെ ഡീവിയേഷൻ അത് പ്രായോഗിക ജീവിതത്തിലേക്കും പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്യാഗത്തിലേക്ക് പലരും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ എങ്ങനെയാണ് വിശ്വാസത്യാഗത്തിലേക്ക് പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന്, ഡോക്ട്രിനൽ ലെവലിൽ നമ്മൾ വിശ്വാസം ത്യജിക്കാനായിട്ട് സാധ്യതയുണ്ട്. 2, നമ്മുടെ ജീവിതത്തിൽ ആ ഡോക്ടറിന്റെ ഫോം വെച്ചുകൊണ്ട് തന്നെ ആ ചില കാര്യങ്ങൾ ബുദ്ധിയിലും തിയോളജിക്കലിയും നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ കർത്താവിൽ നിന്ന് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടും അവസാന കാലത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കും. തിമോത്തിയോസിനൊക്കെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയണം, അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷം കീപ്പ് ചെയ്തിട്ട് അതിന്റെ ശക്തിയെ ത്യജിച്ചുകൊണ്ട് മനുഷ്യർ ദ്രവ്യാഗ്രഹികളും സ്വസ്നേഹികളും അങ്ങനെ ആയിത്തീരും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം പ്രാധാന്യമുള്ളതായതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. ചിലപ്പോൾ ദൈവത്തിൽ നിന്നകന്ന് ദൈവവചന വിരുദ്ധമായിട്ടുള്ള ചില പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് ചിലര് തെറ്റിപ്പോകാറുണ്ട്. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു പ്രത്യയശാസ്ത്രമാണ്. എനിക്കത് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ പ്രത്യയശാസ്ത്രം അതിൽ തന്നെ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ തിയോളജിക്കലി അങ്ങനെയുള്ള പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് ചിലർ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരേപോലെ കൊണ്ടുപോകാം എന്ന് കരുതി മുമ്പോട്ട് പോയിട്ട് ചിലർ വിശ്വാസത്തിൽ നിന്ന് ചിലപ്പോൾ അവരുടെ പുറമേ അവർ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഗ്രാജുവലി എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്ന പോലെ ഒരു ഡ്രിഫ്റ്റവേ ഉണ്ടായി വിശ്വാസത്യാഗത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദൈവശാസ്ത്രപരമായിട്ടുള്ള പല വിഷയങ്ങളിലും ചിലർ തെറ്റിപ്പോയി മാറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ന് അതാണ് ക്രിസ്തീയ ലോകത്തിൽ വളരെയധികം കാണുന്നത്. നമ്മൾക്ക് അത് വളരെ ആപ്ലിക്കബിൾ അല്ല എന്ന് എനിക്ക് തോന്നുന്നതിന്റെ കാര്യം, നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ ഇൻവോൾവ് ആവാത്തത് കൊണ്ടാണ് നമ്മൾ അധികം ഇതിലേക്ക് എക്സ്പോസ്ഡ് ആവാത്തത്. അത് വളരെ ഒരു സേഫ്റ്റിയാണ്. പക്ഷേ അതിലേക്ക് എക്സ്പോസ്ഡ് ആകുന്നവർ അനേകർ തെറ്റിപ്പോകുന്നുണ്ട്. അത് കത്തോലിക്ക സഭയുടെ ചില തെറ്റായ ഉപദേശങ്ങളിലേക്ക് തെറ്റിപ്പോകുന്നുണ്ട്. അതിൽ നിന്നും മാറി ബൈബിളിലെ മുഴുവൻ ഉപദേശങ്ങളെയും തെറ്റിച്ച് കളയുന്ന ദുരുപദേശ സംഘങ്ങൾ ഇന്ന് വളരെയധികം പെരുകിയിട്ടുണ്ട്. അന്നേരം നമ്മൾ ഇതിനെപ്പറ്റി പല കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങൾ നമ്മൾ ഉറച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവ് അത് പറയുന്നുണ്ട്, അപ്പോസ്തലന്മാരത് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചിലരെ ഉപായത്താലും ചതിയാലും ചിലർ തെറ്റിപ്പോകും എന്നുള്ളതും അതിന്റെ മറുമരുന്ന് ഇല്ലെങ്കിൽ എങ്ങനെ തെറ്റിപ്പോകാതിരിക്കണം എന്നുള്ളതും പൗലോസ് പറയുന്നുണ്ട്. അതിന്റെ 4:14 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞു ഉഴലുന്ന ശിശുക്കളായി തീരാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരാൻ ഇടയാവും. അന്നേരം ക്രിസ്തു എന്ന തലയോളം ഒരു വ്യക്തി വളരുന്നില്ല എങ്കിൽ ആ വ്യക്തി ശിശുവായിരിക്കുന്നിടത്തോളം കാലം എന്തിനുള്ള സാധ്യതയുണ്ട്? മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി അതിന്റെ ഫലമായി വിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ എന്ത് നമ്മൾക്ക് ഉണ്ടാകണം? അതാണ് അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കണം. അന്നേരം നമ്മൾ ആത്മീയമായി ശിശുക്കളാകാതെ നമ്മൾ ആത്മീയമായി വളർന്ന് നമ്മളെല്ലാവരും എന്ന് പറയുമ്പോൾ സഭയിലുള്ള എല്ലാവരെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയിലും തികഞ്ഞ പുരുഷത്തിലും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും വരെയും പ്രാപിക്കണം. അതിനെന്ത് ചെയ്യണം? അതിനെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? അതാണ് വിശദീകരിക്കുന്നത്. നമ്മൾ ആ മലയാളത്തിൽ ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവത്തില്ല. അത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ശുശ്രൂഷ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കും ആകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ ചിലരെ അപ്പോസ്തലന്മാരെയും ചിലരെ ഉപദേശകന്മാരെയും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും സുവിശേഷകന്മാരായും നിയമിച്ചിരിക്കുന്നു. നേരം ദൈവസഭയിൽ ദൈവം ചില ആൾക്കാരെ നിയമിച്ചിരിക്കുന്നു. ആ നിയമിച്ചിരിക്കുന്ന വ്യക്തികൾ, ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കേൾക്കണം, ആ നിയമിച്ചിരിക്കുന്ന വ്യക്തികൾ അവരവരുടെ ശുശ്രൂഷ ചെയ്യുകയും ബാക്കിയുള്ള സഭയിലുള്ള വിശുദ്ധന്മാരെ ദൈവസഭ ബിൽഡ് ചെയ്യാനായിട്ട് എക്വിപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ, അത് വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം അടക്കമുള്ള എല്ലാ വിശുദ്ധന്മാരെയും ദൈവസഭ ബിൽഡ് ചെയ്യാനായിട്ട് ഓരോരുത്തരെയും എക്വിപ്പ് ചെയ്യുമ്പോഴാണ് അവർ ആത്മീയമായിട്ട് വളരുന്നത്. അന്നേരം എന്തുകൊണ്ടാണ് പലരും തെറ്റിപ്പോകാനുള്ള സാധ്യത, ഇല്ലെങ്കിൽ തെറ്റിപ്പോകുന്നത്? വർഷങ്ങൾ ദൈവസഭയിൽ ഇരുന്നിട്ടും അവർ ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നവർ ആകാതെ എപ്പോഴും കേൾക്കുകയും പോവുകയും ചെയ്യുന്ന വെറും ശിശുക്കളായി പാല് മാത്രം കുടിച്ചിരിക്കുന്ന വ്യക്തികളായതുകൊണ്ട് അവരെ ആർക്കും തെറ്റിച്ചു കളയാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. യഥാർത്ഥത്തിലുള്ള ദൈവവചനത്തിൽ നമ്മൾ ബിൽഡപ്പായി, നമ്മൾ ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നവരായി നമ്മൾ ആത്മീയമായി വളരുകയാണ് എങ്കിൽ നമ്മളെ പലർക്കും ഉപായത്താലും ചതിയാലും തെറ്റിച്ചു കളയാനായിട്ട് കഴിയുകയില്ല. അന്നേരം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പല സഭകളിലും വിശ്വാസികൾ എന്ന് പറയുന്നത് വെറും വിശ്വാസികളായി കേൾവിക്കാരായി മാത്രം ജീവിക്കുന്നവരാണ്. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഒരു സ്പിരിച്വൽ ശുശ്രൂഷയിലും ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്പിരിച്വൽ ശുശ്രൂഷകൾ എക്സർസൈസ് ചെയ്യാനും കഴിയത്തില്ല. ചിലർക്ക് അവരെപ്പറ്റിയുള്ള കോളിംഗ് എന്താണെന്ന് പോലും അറിയത്തില്ല. അവരെപ്പറ്റിയുള്ള കോളിംഗ് ദൈവസഭയിൽ വന്നിരുന്നിട്ട് കേൾക്കുക, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, പോവുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് യാതൊരു ബോധ്യമില്ല. ഇങ്ങനെയുള്ളവർക്ക് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ആത്മീയമായിട്ട് വളരുന്നില്ലെങ്കിൽ, ക്രിസ്തുവിന്റെ തലയോളം നമ്മൾ ആത്മീയമായിട്ട് വളരുന്നില്ലെങ്കിൽ, ദൈവസഭയെ നമ്മൾ ബിൽഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ശിശുക്കളാണ്. ശിശുക്കളെ ഡിസീവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അന്നേരം ഞാൻ ചില കാര്യങ്ങൾ, ഞാൻ ഇൻട്രൊഡക്ഷന് ശേഷം ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒരു പരിജ്ഞാന പൂർത്തിയിലേക്ക് വരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ പത്രോസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചപ്പോൾ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞപ്പോൾ, നമ്മൾ 2-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഇപ്പം പത്രോസ് നമ്മുടെ സഭയിൽ വന്നിട്ട് നമ്മളെപ്പറ്റി
എല്ലാവരെയും പറ്റിയുള്ള പത്രോസിന്റെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസ് പറയും, നമ്മളെല്ലാവരും ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ വാക്യം. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെയും പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തൈക്ക് വരുമ്പോൾ വീണ്ടും പറയുകയാണ്, അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിഞ്ഞ് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും. കാരണം ഇങ്ങനെ നമ്മൾ ആ ക്രിസ്തുവിന്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് നമ്മൾ വളരണം എന്നുള്ളതാണ്. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, അത് നാം എല്ലാവരും വിശ്വാസത്തിനും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയിലും കർത്താവിന്റെ ിനെപ്പറ്റിയുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളരുന്നില്ല എങ്കിൽ നമ്മൾ ശിശുക്കളായി തന്നെ തുടരാനായിട്ടുള്ള സാധ്യത. അന്നേരം ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ടാക്കിയാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണമാണ് ഏറ്റവും അതിപ്രധാനമായി അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിരുന്ന മെസ്സേജ്. അത് വ്യക്തമായിട്ട് അവർ പറഞ്ഞുകൊടുത്തുകൊണ്ടേയിരുന്നു. ആ അടിസ്ഥാനത്തിലാണ് അവരുടെ വിശ്വാസം ഉറപ്പിച്ചത്. എന്നാലും ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിന് ക്രൂശുമരണത്തിൽ കൂടിയും, അല്ലെങ്കിൽ കൂടുതലായിട്ട് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിൽ കൂടി നമുക്ക് ലഭിച്ച യഥാർത്ഥമായിട്ടുള്ള ചില കാര്യങ്ങളുടെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. യേശു ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു തന്റെ ജീവനെ കൊടുത്തു എന്ന് പറയുന്നതും യേശു ക്രിസ്തു തന്റെ രക്തത്തെ കൊടുത്തു എന്ന് പറയുന്നതും എല്ലാം ഒരേ കാര്യമാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, യേശു ക്രിസ്തു തന്റെ ജീവനെ കൊടുത്തു എന്ന് ചിലയിടത്ത് പറയുമ്പോഴും, യേശു ക്രിസ്തു മരിച്ചു എന്ന് പറയുന്നതും, യേശു ക്രിസ്തു തന്റെ രക്തം കൊടുത്തു എന്ന് പറയുന്നതും എല്ലാം കാണിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെയാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി ദൈവം നമുക്ക് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി ദൈവം നമുക്ക് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു അടിസ്ഥാനത്തിലാണ് ബാക്കിയെല്ലാം ബിൽഡാവുന്നത്. ഈ അടിസ്ഥാനം തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ വിശ്വാസത്യാഗത്തിലേക്ക് പോകാനായിട്ടുള്ള വളരെ സാധ്യതകളുണ്ട്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി, യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് തന്നതിൽ കൂടി, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു തന്റെ ജീവൻ നമുക്ക് തന്നതിൽ കൂടി നമുക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്തൊക്കെയാണ്. ഞാനിതിനു മുമ്പ് പറഞ്ഞാണെങ്കിലും പെട്ടെന്ന് ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന് പത്രോസ് അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 18-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ ഇവർക്ക് അറിയാവുന്ന ഒരു കാര്യം, പത്രോസ് ആ വിശ്വാസികളെ, ഇല്ലെങ്കിൽ ചെതറിപ്പാർക്കുന്ന വ്യക്തികളെ, യഹൂദന്മാരായിട്ടുള്ള ചെതറിപ്പാർക്കുന്ന വ്യക്തികളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? കർത്താവിന്റെ ജീവൻ കർത്താവ് കൊടുത്തതിൽ കൂടി, ഇല്ലെങ്കിൽ കർത്താവ് തന്റെ രക്തത്തെ കൊടുത്തതിൽ കൂടി ഏറ്റവും പ്രധാനമായിട്ട് കർത്താവ് ചെയ്തത് എന്താണ്? കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി, ഇല്ലെങ്കിൽ വീണ്ടെടുത്തു അല്ലെ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഞാൻ ചോദ്യം ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരുന്നാൽ നിങ്ങളെ ചിന്ത എവിടെ കണ്ടൊക്കെ പോവാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. എന്നിട്ട് കർത്താവ് ആദ്യം ചെയ്തത് എന്താണ്? കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി, ഇല്ലെങ്കിൽ ഈ വിലയ്ക്ക് വാങ്ങുക എന്നുള്ളതിന്റെ വേറൊരു പദമാണ് വീണ്ടെടുക്കുക എന്നുള്ളത്. കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് എവിടെ നിന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ മുമ്പത്തെ നടപ്പിൽ. നേരെ പൗലോസ്, ഇല്ലെങ്കിൽ പത്രോസ് ആദ്യമേ പറയുന്നത്, കർത്താവ് എങ്ങനെയാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്, കർത്താവ് എവിടെ നിന്നാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്, അതിന് കർത്താവ് കൊടുത്ത വില എന്തല്ല, എന്താണ് എന്നുള്ളതാണ്. നേരെ പത്രോസ് ആദ്യം പറയുകയാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഇല്ലെങ്കിൽ വീണ്ടെടുത്തത് വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ മുൻപത്തെ നടപ്പിൽ നിന്നാണ്. ആ നടപ്പ് എന്താണെന്നുള്ളത് FSC ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളിലേക്ക് പറയുന്നുണ്ട്. അത് ഞാൻ ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അതിനു മുമ്പ് നമ്മൾ വായിച്ചതാണ്. അല്ലെ, അവിടെ നിങ്ങളുടെ മുമ്പത്തെ നടപ്പിനെ പറ്റി പറയണം. അന്നേരം പിശാചിന്റെ അധികാരത്തിൽ നടന്ന ഒരു ആ നടപ്പിൽ നിന്നാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്. അല്ലെ, എന്തുകൊണ്ടല്ല വീണ്ടെടുത്തതെന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടല്ല വീണ്ടെടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത്? വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കാരണം ആ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് വീണ്ടെടുപ്പ് നടക്കുകയില്ല. എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ പറയാണ്, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊടുത്താണ് നമ്മളെ വീണ്ടെടുത്തത്. ഈ വിലയേറിയ രക്തം, തന്റെ രക്തം കൊടുത്തു എന്നുള്ളത് യേശു ക്രിസ്തു തന്റെ ഭാഷയിൽ പറയുമ്പോൾ പറയുന്നത് തന്റെ ജീവനെ കൊടുത്തു എന്നാണ്. കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കാൻ വേണ്ടിയിട്ടല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായിട്ട് കൊടുക്കാനായിട്ടാണ് വന്നത്. നിന്റെ കർത്താവ് തന്റെ രക്തത്തെ ഇവിടെ മറുവിലിയായി കൊടുത്തു എന്ന് പത്രോസ് പറയുമ്പോൾ കർത്താവിന്റെ ഭാഷയിൽ അത് തന്റെ ജീവനെ മറുവിലിയായിട്ട് കൊടുത്തിട്ടാണ് കർത്താവ് കൊണ്ടിട്ടുള്ളത്. ഇതിനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ബ്ലഡ് ട്രാൻസാക്ഷനാണ്. ഒരു മരണത്തിൽ കൂടി ഇല്ലെങ്കിൽ ജീവൻ കൊടുക്കുന്നതിൽ കൂടി ഒരു വീണ്ടെടുപ്പ് നടക്കുകയാണ്. കാരണം പഴയ നിയമത്തിലും ഇങ്ങനെ തന്നെയാണ്, വീണ്ടെടുപ്പ് ജീവൻ കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള വിടുതൽ ജീവൻ കൊടുത്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പഴയ നിയമത്തിൽ. അന്നേരം ഒരു വീണ്ടെടുപ്പിന് ഒരു മരണം ആവശ്യമാണ്. ആ മരണം യേശുക്രിസ്തു തന്റെ രക്തം കൊടുത്തിട്ടാണ് നമ്മൾ വീണ്ടെടുത്തത്. ഇതിന്റെ ഒരു, ഞാനിത് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അന്നേരം നമ്മളുടെ യഥാർത്ഥത്തിലുള്ള നീതീകരണത്തിന്റെ ഇല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ്. ഇതിന്റെ ഒരു ഒരു വലിയൊരു റിയാലിറ്റി ആണ് എബ്രായ ലേഖന കർത്താവ് എബ്രായ ലേഖനം 9 അധ്യായത്തിൽ പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞിട്ട് മുമ്പോട്ട് ചില കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എബ്രായ ലേഖനം 9 അധ്യായത്തിൽ ഈ വീണ്ടെടുപ്പിന്റെ ഒരു ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റും ഒരു ഹെവൻലി ആസ്പെക്റ്റും എബ്രായ ലേഖനം 9 അധ്യായത്തിൽ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. നമുക്ക് ആ വാക്യങ്ങളിലേക്ക് വീണ്ടും പോകാം. ഹീബ്രൂസ് ചാപ്റ്റർ 9, എബ്രായലേഖന 9 1-10 വാക്യങ്ങളിൽ പഴയ നിയമത്തിലെ ഒരു ഷാഡോ ആയിട്ടുള്ള വീണ്ടെടുപ്പിന്റെ കാര്യം പറയുകയാണ്. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പഴയ നിയമത്തിലും ആട്ടുകെട്ടന്മാരുടെ രക്തം കൊണ്ട് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ കടക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കുകയാണ്. ലേവിയ പുസ്തകം 16 ഇത് വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നത്. ചുരുക്കമായിട്ട് എബ്രായ ലേഖന കർത്താവ് അതിന്റെ 1-10 വാക്യങ്ങൾ വിശദീകരിക്കുകയാണ്. എന്നാൽ 11-26 വാക്യങ്ങളിൽ ഇതിന്റെ ന്യൂ ടെസ്റ്റമെന്റ് റിയാലിറ്റി ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം ക്രൂശിൽ നടക്കുമ്പോൾ അതിന്റെ സ്വർഗസ്ഥലങ്ങളിൽ അതിന്റെ പ്രതിഫലനം എങ്ങനെയാണ് നടന്നത് എന്നുള്ളതും, ഇല്ലെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളതും അതിന്റെ 11-28 വാക്യങ്ങളിൽ എബ്രായ ലേഖനകർത്താവ് വിശദീകരിക്കാം. അത് വിശദീകരിക്കുമ്പോൾ എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്ന് കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവേറിയ ഒരു കൂട്ടാരത്തിൽ കൂടി ആട്ടുകൊട്ടന്മാരുടെയും പശുക്കളാണ്ടെങ്കിലും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അതിന് പത്രോസ് പറയുന്ന ആ കാര്യത്തെ എബ്രായ ലേഖന കർത്താവ് കുറച്ചുകൂടി വിശദീകരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ആ ആട്ടുകൊട്ടന്മാരുടെ ആ വീണ്ടെടുപ്പിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം അങ്ങനെയല്ല. യേശുക്രിസ്തുവിന്റെ യഥാർത്ഥത്തിലുള്ള പത്രോസ് പറയുന്ന പോലെ നിഷ്കളങ്കവും നിർദോഷവുമായിട്ടുള്ള ആ രക്തം ചൊരിഞ്ഞത് ഈ ഭൂമിയിലുള്ള എവിടെയെങ്കിലുമല്ല, സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലാണെന്ന് പറയുകയാണ്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, അത് നിമിത്തം ആദ്യ ലംഘനങ്ങളിലെ ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായിട്ടൊരു മരണം ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. അന്നേരം അവിടെ പറഞ്ഞിരിക്കുകയാണ് വീണ്ടെടുപ്പിന് ഒരു മരണം ആവശ്യമാണ്. ആ വീണ്ടെടുപ്പിനുള്ള മരണം സംഭവിച്ചപ്പോൾ യേശുക്രിസ്തു തന്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറി അതിവിശുദ്ധ സ്ഥലത്ത് സ്വർഗത്തിലെ കൂടാരത്തിൽ തന്റെ രക്തം അർപ്പിക്കുന്നു. ഇതിൽ കൂടി നമുക്ക് എന്തൊക്കെ ലഭിച്ചു എന്നുള്ളതാണ് പിന്നീട് എബ്രായ ലേഖന കർത്താവ് വിശദീകരിക്കുന്നത്, ബാക്കിയുള്ളവർ വിശദീകരിക്കുന്നത്. അന്നേരം യേശുക്രിസ്തു സ്വർഗീയ കൂടാരത്തിൽ തന്റെ രക്തം ഒഴിച്ചതുകൊണ്ട് ഒരു മഹാപുരോഹിതനായിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി സ്വർഗീയ കൂടാരത്തിൽ ആ വിശുദ്ധ സ്ഥലത്ത് തന്റെ രക്തം ഒഴിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ലഭിച്ചു എന്നുള്ളത് തുടർന്നുള്ള 10 വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്, എഫേസ്യ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എല്ലാത്തിനെയും കൂടി ചുരുക്കമായിട്ട് ഞാൻ വാക്യങ്ങളിലേക്ക് പോകാതെ പറയാം. ആ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തം സ്വർഗത്തിലെ നിത്യകൂടാരത്തിൽ ഒഴിച്ചപ്പോൾ സ്വർഗസ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ പിശാച് ഡിസാംഡ് ആയിത്തീർന്നു. അതാണ് കൊലോസ്യ ലേഖനം അതിന്റെ 3 പോകുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിശാചിന്റെ ആയുധവർഗം പിശാചിനെ അവിടെ വെക്കേണ്ടി വരികയാണ്. കാരണം യേശുക്രിസ്തുവിന്റെ രക്തം വീണതോടുകൂടി പിശാചിന്റെ സർവായുധം നശിപ്പിക്കപ്പെട്ടു. അത് യേശുക്രിസ്തു തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ബലവാനായവൻ തന്റെ സർവായുധം ധരിച്ചുകൊണ്ട് ഒരു വീടിനെ കാക്കുമ്പോൾ അവന്റെ അടുക്കൽ നിന്ന് ഒരുത്തനും ഒരുത്തനെയും പിടിച്ചു പറിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അതിനേക്കാൾ ബലവാനായവൻ വന്നിട്ട് അവന്റെ സർവായുധവർഗം അവനെ പിടിച്ചു പറിച്ച് അവനെ ഡിസാം ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കയ്യിലിരുന്ന ആൾക്കാരെ അവന് വിടുവിക്കാനായിട്ട് കഴിയും. എന്നാൽ ഇതാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തം സ്വർഗീയ കൂടാരത്തിൽ ഒഴിച്ചപ്പോൾ നടന്നത്. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യർ വിടുവിക്കപ്പെട്ടു. എബ്രായ ലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിലും അത് കർത്താവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. എബ്രായ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകയാൽ അവരും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും അവൻ വിടുവിച്ചു. ഇത് എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ മരണത്തിന്റെ വിശദീകരണമാണ് എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നേരെ ഒന്ന്, പിശാജ് ഡിസാംഡായി തീർന്നു, പിശാജിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. അടുത്തതായിട്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, നമ്മൾ വിടുവിക്കപ്പെട്ടു, നമ്മുടെ പാപങ്ങൾ നീക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ നമ്മുടെ കോൺഷ്യസിൽ പെർഫെക്റ്റ് ആയിട്ടു. ഈ കോൺഷ്യസ്നെസ്സിലും ഒരു മനുഷ്യന്റെ മനസാക്ഷിയിൽ അവനെ പെർഫെക്റ്റ് ആക്കാനായിട്ട് പഴയ നിയമ യാഗങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല, കാരണം അവന്റെ പാപം നീക്കപ്പെട്ടിരുന്നില്ല. അതാണ് അതിന്റെ എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ, അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോകുന്നു. പഴയ നിയമ യാഗങ്ങളുടെ പല പരിമിതികളുണ്ട്. അതിൽ ഒരു പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യാഗങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ അത് ചെയ്യുമ്പോൾ തന്നെ അറിയാം അവന്റെ പാപം നീക്കപ്പെട്ടിട്ടില്ല, അവൻ പാപിയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ മനസാക്ഷിയിൽ എപ്പോഴും അതിന്റെ ഒരു കുത്തൽ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി, അല്ലെങ്കിൽ യേശുക്രിസ്തു അതിവിശുദ്ധ തലത്തിൽ തന്റെ രക്തം ഒഴിക്കുമ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികൾ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ഒരു മനുഷ്യൻ വിടുവിക്കപ്പെടുന്നു, മരണഭീതിയിൽ നിന്ന് അവൻ വിടുവിക്കപ്പെടുന്നു, അവൻ മനസാക്ഷിയിൽ അവൻ പാപിയല്ല എന്നുള്ള ഉറപ്പ് വിശ്വാസത്താൽ അവൻ ലഭിക്കുന്നു. ഞാൻ കാര്യം പറയണം, ഞാൻ ഈ മുമ്പോട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിലും ഇത് നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസം എന്നുള്ള ഒറ്റയൊരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വിശ്വാസം പ്ലസ് എന്തിന്റെയെങ്കിലും കാര്യത്തിലല്ല, വിശ്വാസത്താലാണ്. ഞാൻ മുമ്പോട്ട് വിശദീകരിക്കാം. ഇതാണ് അടുത്ത വാക്യത്തിലേക്ക് വീണ്ടും പറഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, പഴയ നിയമത്തിലെ ആരാധനക്കാരനെ പെർഫെക്റ്റ് ആക്കാനായിട്ട്, അവരുടെ കോൺഷ്യസിൽ പെർഫെക്റ്റ് ആക്കാനായിട്ട്, അവരുടെ പാപങ്ങൾ നീക്കി അവനെ പെർഫെക്റ്റ് ആക്കാനായിട്ട് പഴയ നിയമ ആരാധനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതേ യാഗങ്ങൾ അടുത്തു വരുന്നവന് 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗത്താൽ അടുത്തുവരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയുന്നില്ല. അല്ലെങ്കിൽ ആരാധനക്കാരന് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം ഇല്ലായതുകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഒരിക്കൽ മനസാക്ഷി പെർഫെക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യാഗങ്ങൾ പിന്നെ അതോടുകൂടി നിന്നു പോകും. കാരണം യാഗങ്ങൾ എന്താണ് വീണ്ടും ആവർത്തിക്കുന്നത്? മനസാക്ഷി കുറ്റം വിധിക്കുമ്പോഴാണ് ഇവർ യാഗങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. നേരെ യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിൽ കൂടി മനുഷ്യന്റെ പാപം നീക്കപ്പെട്ടു എന്നുള്ള ആ ഉറപ്പ് അവന് കിട്ടുന്നതുകൊണ്ടാണ് പിന്നീട് യാഗത്തിന്റെ ആവശ്യമില്ലാത്ത. അതാണ് പ്രായലംഘനത്തെ അവിടെ വിശദീകരിക്കുന്നത്. വീണ്ടും 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 ഒരു യാഗം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടും യേശുക്രിസ്തുവിന്റെ ശരീരയാഗം കഴിഞ്ഞു എന്ന് പറയുകയാണ്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയാണ്, ഇതിന്റെ തുടർച്ചയായിട്ട് പറയുമ്പോൾ പറയാണ്, അവൻ നമ്മളെ ശുദ്ധീകരിച്ചു. അവൻ യേശുവോ ഏകയാഗത്താൽ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ച് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് അവൻ തന്റെ ശത്രുക്കൾ പാപത്തിലൂടെ ഓണം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവന് വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ആ ഇഷ്ടത്താൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നേരെ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിശാജ് ഡിസാംഡായി, പിശാജിന്റെ ആയുധവർഗം വെപ്പിച്ചു, സ്വർഗീയ സ്ഥലങ്ങളിൽ അവന്റെ ആയുധവർഗം ഇല്ലാത്തവനായി തീർന്നു. നമ്മൾ പിശാജിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. നമ്മൾ പാപം നമ്മളുടെ പരിപൂർണമായിട്ടും ക്ഷമിച്ച് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെട്ടു. മനസാക്ഷിയിൽ ദൈവത്തെ നമുക്ക് ശുദ്ധിയുള്ള മനസാക്ഷിയോടുകൂടി കർത്താവിനെ ആരാധിക്കാനായിട്ട് കഴിയും. അടുത്തതായിട്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ കൂടി നമ്മുടെ പാപ സ്വഭാവം മാറ്റപ്പെട്ടു. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി മരിച്ച് അവനോടുകൂടി അടക്കപ്പെട്ട് നമ്മൾ നീക്കപ്പെട്ടു എന്ന് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. ഞാൻ ഈ പറയുന്ന എല്ലാം തന്നെ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സംഭവിച്ച കാര്യങ്ങളെയല്ല, യേശുക്രിസ്തുവിന്റെ മരണത്തിൽ മാത്രം സംഭവിച്ച കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും കഴിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുമിച്ചിട്ടാണ് കിട്ടുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. പക്ഷേ ചിലത് നമുക്ക് ലഭിക്കാനുള്ള കാരണം യേശുക്രിസ്തുവിന്റെ മരണവും ചിലത് നമുക്ക് ലഭിക്കാനായിട്ടുള്ള കാരണം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ്. ഇത് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. പക്ഷേ യേശുക്രിസ്തുവിന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇതെല്ലാം ഒരുമിച്ചാണ് കിട്ടുന്നത്. ഞാനിത് ഡിവൈഡായി പഠിപ്പിക്കുന്നത് എന്താണ് നമുക്ക് ലഭിച്ചതെന്നും എന്താണ് അതിന്റെ അടിസ്ഥാനമെന്നും പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്തതുകൊണ്ട്, യേശുക്രിസ്തുവിന്റെ ജീവൻ കൊടുത്തതുകൊണ്ട് നമുക്ക് ലഭിച്ച ചില കാര്യങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പാപസ്വഭാവം മാറ്റപ്പെട്ടതും നമ്മുടെ പഴയ മനുഷ്യനോട് കുറിച്ചിക്കപ്പെട്ടതും നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതും പിശാചിനെ ആയുധവർഗം വെപ്പിച്ചതും നമ്മുടെ മനസാക്ഷി ശുദ്ധമായി തീർന്നതും നമ്മൾ പെർഫെക്റ്റ് ആയി തീർന്നതും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഇല്ലെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി നമ്മളെ വീണ്ടെടുക്കുക മാത്രമല്ല ചെയ്തത്, വേറൊരു കാര്യം കൂടി അതുമായിട്ട് തുടർന്ന് വരുന്നുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, തന്റെ രക്തം കൊടുത്തതുകൊണ്ടാണ് നമുക്ക് ലഭിച്ചതെങ്കിൽ, ഇല്ലെങ്കിൽ തന്റെ ജീവനെ മറുവിലയായിട്ട് കൊടുത്തതുകൊണ്ടാണ് ലഭിച്ചതെങ്കിൽ, അടുത്തത് തന്റെ ജീവനെ നമ്മുടെ ഉള്ളിൽ തന്നതുകൊണ്ട് നമുക്ക് ലഭിച്ച ചില കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്. ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ യേശു ക്രിസ്തു തന്റെ ജീവനെ തന്റെ രക്തത്തെ മറുവിലയായി കൊടുത്തതുകൊണ്ടാണെങ്കിൽ, ഇനിയുള്ള കാര്യങ്ങൾ യേശു ക്രിസ്തു തന്റെ രക്തത്തെ ഇല്ലെങ്കിൽ തന്റെ ജീവനെ നമ്മുടെ ഉള്ളിൽ തന്നതുകൊണ്ട് നമുക്ക് ലഭിച്ച കാര്യങ്ങളാണ്. പത്രോസ് തന്നെ അത് തുടരുന്നുണ്ട്. പത്രോസിന്റെ ലേഖനം അതിന്റെ ഒന്ന് പത്രോസ് അതിന്റെ ആദ്യത്തെ കാര്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു എലാബറേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഒന്ന് പത്രോസ് ഒന്നാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ഒരു വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ തുടർന്ന് പത്രോസ് പറയുകയാണ് 23-ാമത്തെ വാക്യം, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നേരെ കർത്താവ് പറയുകയാണ്, ആദ്യം യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്തിട്ട് നമ്മളെ വീണ്ടെടുത്തു, രണ്ടാമത് യേശുക്രിസ്തുവിന്റെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കർത്താവ് വീണ്ടും ജനിപ്പിച്ചു. അതെങ്ങനെയാണെന്നുള്ളത് പറയുമ്പോൾ ഒരു മെറ്റഫോർ പോലെ, ഒരു എക്സാമ്പിൾ പോലെ പറയാണ്, കെടാത്ത ഒരു ബീജത്താൽ, ജീവനുള്ള ഒരു സ്പേമിനാലാണ് നമ്മൾ വീണ്ടും ജനിച്ചത്. അന്നേരം ജനനം എപ്പോഴും നമുക്കറിയാം ഒരു സ്പേമിൽ കൂടിയാണ് ജനനം നടക്കുന്നത്, കാരണം അതിൽ ജീവനുള്ളത് കൊണ്ടാണ് ഒരു ഫിസിക്കൽ ജനനം നടക്കുന്നത്. അന്നേരം കർത്താവിന്റെ ജീവനെയാണ് കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് തന്ന് നമ്മളെ ജീവിപ്പിച്ചത്, ഇല്ലെങ്കിൽ അതിന്റെ ഒരു വേറൊരു ടേമാണ് വീണ്ടും ജനനം എന്ന് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ജനനം എന്ന വാക്ക് രണ്ടിടത്തെ ശരിക്കും ഉപയോഗിച്ചിട്ടുള്ളൂ, യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാമത്തെ അധ്യായത്തിലും ഇവിടെ പത്രോസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു എങ്ങനെ വീണ്ടും ജനിക്കണം എന്നുള്ളത് നിക്കോദമസ് പറയാണ്, ഇവിടെ പത്രോസ് എങ്ങനെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു പറയാണ്, രണ്ട് ഒരേ കാര്യമാണ്. ഇവിടെ പത്രോസ് പറയാണ് നിങ്ങൾ ഫിസിക്കലി ജനിച്ചത് ഒരു സ്പേമിൽ നിന്നാണെങ്കിൽ സ്പിരിച്വലി ജനിച്ചതും ഒരു സ്പേമിൽ നിന്നാണ്, ഇല്ലെങ്കിൽ ഒരു ജീവനിൽ നിന്നാണ്. ആ ജീവൻ യേശുക്രിസ്തുവിന്റെ കെടാത്ത ജീവനാണെന്നാണ് പറഞ്ഞത്. ഇത് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സുവിശേഷത്തിൽ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ്. ഏത് പുസ്തകം എന്നറിയാമോ? ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിന്റെ ജീവനെപ്പറ്റി വിശദീകരിക്കുന്ന പുസ്തകം ഒന്നുകൂടി പറയാം, യേശുക്രിസ്തുവിന്റെ ജീവനെപ്പറ്റി ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായിട്ട് പറയുന്ന ഒരു പുസ്തകം എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം, കറക്റ്റ്. യോഹന്നാന്റെ സുവിശേഷമാണ് യേശുക്രിസ്തുവിന്റെ ജീവനെപ്പറ്റി ഏറ്റവും കൂടുതൽ വിശദീകരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവൻ യോഹന്നാൻ സുവിശേഷം പറഞ്ഞു തുടങ്ങുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് പോവാം. യോഹന്നാന്റെ സുവിശേഷം അത് ആദ്യത്തെ വാക്യം മുതൽ യോഹന്നാൻ ഇതാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു പറഞ്ഞ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞതിന് ശേഷം പറയാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അന്നേരം ഒരു ജീവൻ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഫിസിക്കൽ ലൈഫിനെ പറ്റിയല്ല, ഒരു ഡിവൈൻ ലൈഫിനെ പറ്റിയാണ്. സോയെ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. ദൈവീക ജീവനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദൈവീക ജീവൻ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് യോഹന്നാനിത് തുടങ്ങുന്നത്. യോഹന്നാൻ ഇത് പറഞ്ഞതിന് തുടങ്ങിയതിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് പോയിന്റ് ചെയ്യുകയാണ്. യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളും യേശുക്രിസ്തു യോഹന്നാൻ പറയുന്ന കാര്യങ്ങളും എല്ലാം യോഹന്നാൻ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താണ് ആ പ്രത്യേക കാര്യം? വേറെ രീതിയിൽ പറഞ്ഞ യോഹന്നാൻ എന്തിനാണ് സുവിശേഷം എഴുതിയത്? അത്രമാത്രം ചോദിച്ചാണ് എന്തിനാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്? ജീവൻ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ചോദ്യം ചോദിച്ചത്. നേരെ യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം എഴുതി തുടങ്ങുന്നത് ഈ ജീവനെ പറ്റി പറഞ്ഞിട്ടാണ്. ആ ജീവൻ യേശു ക്രിസ്തുവിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. യോഹന്നാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ആ ജീവൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകാൻ കഴിയുമെന്നുള്ളതാണ്, ഇല്ലെങ്കിൽ എങ്ങനെ ഒരുവന് വീണ്ടും ജനിക്കാൻ കഴിയുമെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് യോഹന്നാൻ പറയുന്നത്. ഒറ്റ പ്രാവശ്യം ആ ടേം യൂസ് ചെയ്യുന്നുള്ളെങ്കിലും തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്ന ടേം നിത്യജീവൻ നിങ്ങൾക്ക് എങ്ങനെ പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നേരെ യേശുക്രിസ്തുണ്ടായിരുന്ന ആ ഡിവൈൻ ലൈഫ്, ആ നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ വാക്കിൽ കൂടിയും യോഹന്നാന്റെ വാക്കിൽ കൂടിയും യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു പോകാണ്. യോഹന്നാൻ എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാണ്, ഞാൻ എഴുതിയത് യേശുക്രിസ്തു ചെയ്ത അനേക കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ എഴുതാനായിട്ട് പോയില്ല. കാരണം അത് എഴുതാതിരുന്നതിന്റെ കാരണം ഞാൻ ഈ പുസ്തകം എഴുതിയതിന്റെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ആ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു ദൈവപുത്രനെ നിങ്ങൾ വിശ്വസിക്കുകയും വിശ്വസിച്ച് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകുന്നതിനായിട്ടാണ് എഴുതി. അതിന് ബാക്കി അനേക കാര്യങ്ങൾ യോഹന്നാൻ കട്ട് ചെയ്ത് വിട്ടിട്ട് ഒരു പുസ്തകത്തിലേക്ക്, ഒരു പെർട്ടിക്കുലർ വിഷയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ അതാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ജീവനുണ്ടാകുന്നത്, എങ്ങനെയാണ് ജീവനുണ്ടാകുന്നത്, എന്നിട്ട് എങ്ങനെയാണ് ജീവനുണ്ടാകുന്നത് എന്നുള്ളത് ഇനി യോഹന്നാൻ എത്ര മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ? ഒറ്റ മാർഗം പറഞ്ഞിട്ടുള്ളൂ? രണ്ട് മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഒരു മാർഗ്ഗമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ആ മാർഗം? വിശ്വസിക്കുക എന്നുള്ള ഒരൊറ്റ മാർഗം അല്ലേ. യോഹന്നാൻ ഒരു പുസ്തകം എഴുതുകയാണ്, ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു പുസ്തകം എഴുതുകയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുന്നത്, ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക എന്നുള്ള ടൈം മാറ്റിയിട്ട് എങ്ങനെയാണ് യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയാണ് നിത്യജീവൻ ഒരു വ്യക്തിക്ക് ലഭിക്കാനായിട്ട് കഴിയുന്നത്, അതിന് നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് യോഹന്നാൻ അത് അതിലെന്തെങ്കിലും മിസ് ചെയ്യോ? യോഹന്നാൻ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ, ഒരു പുസ്തകം എഴുതുമ്പോൾ യോഹന്നാനൊന്നും മിസ് ചെയ്യത്തില്ല. യോഹന്നാൻ മിസ് ചെയ്യാതെ തന്നെ പറയാണ്, വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഞാനിതിന്റെ വളരെ വിശദമായിട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അവനിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, അവനിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവൻ ലഭിക്കും എന്നുള്ളതാണ് യോഹന്നാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം, ആറാമത്തെ അധ്യായം. ഇത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് പലരും ഉപയോഗിക്കുകയും തെറ്റായിട്ട് പഠിപ്പിക്കുകയും അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ അല്ലെങ്കിലും തെറ്റിപ്പോവുകയും ചെയ്യുന്നതുകൊണ്ട് ഞാനിത് കൂടുതൽ വിശദീകരിക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് പലതും ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷനുള്ള കാര്യമൊന്നുമല്ല. ഞാൻ പലപ്പോഴും ഞാൻ ഈ ഇവിടെ പറയുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടെ ആൾക്കാർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ശ്രമിക്കുന്നത്. പലരും എൻ്റെ അടുത്ത് പല കാര്യങ്ങളും പറയണം പറയണമെന്ന് പറയാറുണ്ട്. ഞാനതൊന്നും പറയാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ജനറലി ക്രിസ്തീയ ലോകത്ത് നടക്കുന്ന എല്ലാ കള്ളത്തരങ്ങളും നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതൊന്നും നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തു പോകുന്നത്, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ട് മുൻകൂട്ടി പറയുന്നത് പറയുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിപ്പോകാനായിട്ടും വഞ്ചിക്കപ്പെടാനായിട്ടും ഒക്കെയുള്ള സാധ്യത ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ അധ്യായമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് വിശദീകരിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാനിത് വിശദീകരിക്കാം. നേരം യോഹന്നാൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യോഹന്നാന്റെ സബ്ജക്ട് ഇതാണ്, നിത്യജീവൻ എന്നുള്ളത്. യേശുക്രിസ്തുവിനുള്ള ജീവൻ, യേശുക്രിസ്തു ആ ജീവൻ തരാനായിട്ട് വന്നു. ആ ജീവൻ നിങ്ങൾക്ക് എങ്ങനെ പ്രാപിക്കാനായിട്ട് കഴിയും? അത് വിശ്വാസത്തിൽ കൂടിയാണ്, വിശ്വസിക്കുന്നതിൽ കൂടിയാണ് എന്നുള്ളതാണ് യോഹന്നാൻ പറഞ്ഞു വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു സംഭവം നടക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ അടുക്കൽ അനേക ആൾക്കാർ വരുന്നു. യേശുക്രിസ്തു മലമേൽ കയറുന്നു. അവിടെ യേശുക്രിസ്തു അപ്പത്തെ വർദ്ധിപ്പിച്ചിട്ട് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്ത് അവർക്ക് കൊടുക്കുന്നു. ഇത് ബാക്കിയുള്ള സുവിശേഷങ്ങൾ കുറെ കൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഒന്ന് സ്പിരിച്വൽ അർത്ഥങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ സംഭവത്തിൽ കൂടി കർത്താവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് പല കാര്യങ്ങളുണ്ട്. ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. നമുക്കൊരു വിഷയം വരുമ്പോൾ, നമുക്കൊരു ഒരു ഈ ചർച്ചയിൽ ഒരു സാമ്പത്തികമായിട്ട് ആവശ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? എന്താ ചെയ്യുന്നത്? നമുക്കൊരു സാമ്പത്തിക ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നേ? ഓ ഇത്രയും അറിയത്തില്ല. നമുക്കൊരു സാധനം, ഒരു ബൈക്ക് വാങ്ങിക്കണം, എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? ഏ അല്ല, എല്ലാവരെയും അറിയിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് നമ്മൾ പോയി പൈസ ഉണ്ടോ നോക്കുകയല്ലേ ചെയ്യുന്നേ. അതല്ലേ നമുക്കൊരു സാധനം വാങ്ങിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ പൈസയല്ലേ വേണ്ടത്? അതല്ലേ അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം? അത്രേ ഉള്ളൂ. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ഇതാ പറഞ്ഞിരിക്കുന്നത്, ഇവർക്ക് അപ്പം വാങ്ങിച്ചുകൊടുക്കാനായിട്ട് പറഞ്ഞു. അന്നേരം പ്രാക്ടിക്കലി അവരൊരു മറുപടി പറയുകയാണ്, കാശില്ല, കാശ് തികയത്തില്ല എന്ന് പറയണം. അന്നേരം നമ്മളാരും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കത്തില്ല, പൈസയാണ് നോക്കുന്നത്, പൈസ ഉണ്ടോന്നാണ് നോക്കുന്നത്. അത് തന്നെ ശിഷ്യന്മാരും ചെയ്തു. അന്നേരം അതിൽ കൂടി യേശുക്രിസ്തു ഇവരൊരു പാഠം പഠിപ്പിക്കുകയാണ്, അങ്ങനെയല്ല, കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഏത് കാര്യവും അവർക്ക് സാധ്യമാക്കി കൊടുക്കുമെന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ കാര്യം ചെയ്യുന്നത്. രണ്ടാമത് അവർ വെള്ളത്തിൽ കൂടി, അവർ കർത്താവ് അത് കഴിഞ്ഞിട്ട് ബോട്ടിൽ കയറി അക്കരയ്ക്ക് പോകുന്നു, കഫർനൂമിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെയും ചില സംഭവങ്ങളുണ്ടാകുന്നു. അവിടെയും കർത്താവിൽ ആശ്രയിക്കുന്ന ചില കാര്യങ്ങളെ കർത്താവ് പ്രാക്ടിക്കലി ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതിനുശേഷം കർത്താവ് കഫർനൂമിലെത്തുന്നു. കഫർനൂമിൽ അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കുറെ ആൾക്കാർ യേശുക്രിസ്തുവിന് പുറകെ വരികയാണ്. ഈ ആ ഭാഗം മുതൽ, 25-ാമത്തെ വാക്യം മുതൽ, കർത്താവ് മുകളിൽ പറഞ്ഞ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ ചില സ്പിരിച്വൽ ട്രൂത്ത് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ, എല്ലാ വാക്യങ്ങളും വായിക്കാനായിട്ട് എനിക്ക് സമയമില്ല. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന വാക്യങ്ങൾ. യേശുക്രിസ്തു ഇവരത്ത് പറയാണ്, അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ പറയാണ്, യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തനായതുകൊണ്ട് അത്ര എന്നെ അന്വേഷിക്കുന്നു. അതായത് യേശുക്രിസ്തു അടയാളമാണ് ചെയ്തത് എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ അവൻ രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നുവെന്നാണ് 6:2 പറയുന്നത്. അതായത് 6:2 പറയാണ് യേശുക്രിസ്തു ചെയ്ത അടയാളങ്ങളെ കണ്ട് കുറെ ആൾക്കാർ അവന്റെ പിന്നാലെ ചെന്നു. ചിലർ എന്ത് ചെയ്താണ് ചെന്നത്? ഈ അടയാളങ്ങളെ ഒന്നും കാണാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് അപ്പം തിന്നാൻ വേണ്ടി ചെന്നു. നേരെ രണ്ടു കൂട്ടരുണ്ട്, ചിലർ അടയാളങ്ങൾ കാണാനായിട്ട് ചെല്ലുന്നവര്, ചിലര് അപ്പം തിന്നാനായിട്ട് ചെല്ലുന്നത്. നേരെ യേശുക്രിസ്തു ഇവിടുത്ത് പറയുകയാണ്, നിങ്ങൾ അടയാളങ്ങളെ കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്ര എന്നെ അന്വേഷിക്കും. നേരെ അപ്പം തിന്ന് തൃപ്തരായ വ്യക്തി യേശുക്രിസ്തുവിനെ വീണ്ടും അന്വേഷിക്കുകയാണ്. നേരെ കർത്താവ് അതിൽ കൂടി ഇവിടുത്ത് പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഇതല്ല, എന്താണെന്ന് പറയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കൂ എന്ന് പറയാം. ഇവിടെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ശരിക്കും നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പറയുന്നത്. അന്നേരം നമുക്ക് എന്തൊക്കെയോ പ്രവർത്തിച്ചാലാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുക എന്നുള്ള ഒരു ധ്വനി ഏകദേശം അതിൽ വരും. അങ്ങനെ കർത്താവ് താഴേക്ക് വരുമ്പോൾ ആ പ്രവൃത്തി എന്താണെന്നുള്ളത് വിശദീകരിക്കുകയാണ്. അതിന്റെ 28-ാമത്തെ വാക്യം, അവൻ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവനെ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അന്നേരം നിത്യജീവൻ ലഭിക്കാനായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവമയച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് എന്ന് ഉത്തരം പറഞ്ഞു. അന്നേരം താഴേക്ക് വരുമ്പോൾ ഈ ഒരു കോൺവെർസേഷൻ മുമ്പോട്ട് പോവുകയാണ്. അന്നേരം അടയാളത്തെ പറ്റി ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്ത് അടയാളമാണ് നീ വീണ്ടും ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ മോശ അവർക്ക് മന്ന കൊടുത്തു, മോശ നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അന്നേരം യേശു പറയാണ്, സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥത്തിലുള്ള അപ്പം എന്ന് പറയുന്നത് അത് പിതാവായ ദൈവമാണ് കൊടുക്കുന്നത്. ആ യഥാർത്ഥ അപ്പം എന്ന് പറയുന്നത് ആരാണ്? ഞാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവ് അത്ര സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. സ്വർഗത്തിൽ ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറയാണ്. യേശുക്രിസ്തു വിശദീകരിക്കുകയാണ്, യഥാർത്ഥത്തിലൊരു അപ്പം സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുത്തു, ആ അപ്പം എന്ന് പറയുന്നത് ലോകത്തിന് ജീവനെ കൊടുക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണെന്നാണ് പറഞ്ഞിരിക്കുക. അന്നേരം ഇവർ പറയാണ്, കർത്താവ് ഈ അപ്പം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. കർത്താവ് എപ്പോഴും ഒരു ആലങ്കാരികമായിട്ടാണ് ഇത് പറയുന്നത്. ഇതേപോലൊരു സംഭവം യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെയും യേശുക്രിസ്തു പറയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കില്ല എന്ന് പറയുമ്പോൾ അമേരിക്കാരി പറയണം, ആ വെള്ളം എനിക്ക് തരണം, ഞങ്ങൾക്ക് ഒരിക്കലും ദാഹിക്കാതിരിക്കാൻ ആ വെള്ളം തരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരും ചോദിക്കുകയാണ്. അന്നേരം ഈ ഒരു മെറ്റഫോറിൽ കൂടി കർത്താവ് ഒരു 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 എക്സാമ്പിൾ കൂടി ഒരു കാര്യം പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ശമരിയാകാരി സ്ത്രീ ഇവരെയല്ല, യോഹന്നാൻ ഇതൊക്കെയാണ് എഴുതുന്നത്. പല കാര്യങ്ങൾ എഴുതാതെ ചില പ്രധാന കാര്യങ്ങളിലേക്ക് യോഹന്നാൻ ഇവരുടെ കോൺസെൻട്രേഷനെ കൊണ്ടുവരികയാണ്. എന്നാൽ ഇവർ പറയാണ്, അവർ അവനോട് കർത്താവ് ഈ അപ്പം എപ്പോൾ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. ഇന്നേരം യേശുക്രിസ്തു അത് വിശദീകരിക്കുകയാണ്, ആ എക്സാമ്പിളിൽ നിന്നും റിയാലിറ്റിയിലേക്ക് വരികയാണ്. അവൻ അവരോട് പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശ്വസിക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരുതാളും ദാഹിക്കില്ല എന്ന് പറയാം. നേരെ ശമര്യക്കാരി സ്ത്രീ എടുത്ത് പറഞ്ഞ അതേ കാര്യം യേശു ക്രിസ്തു വിശദീകരിക്കുകയാണ്. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും വിശക്കുകയുമില്ല, ദാഹിക്കുകയുമില്ല എന്ന് പറയാം. നേരെ കർത്താവ് കുറച്ചുകൂടി റിയാലിറ്റിയിലേക്ക് വരികയാണ്. എന്താണ് ആ അപ്പം? ആ അപ്പം എന്ന് പറയുന്നത് ഞാനാണ്. എന്നിൽ വിശ്വസിക്കുക എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് പറയാണ്. നേരം വീണ്ടും പറയാണ്, എന്നിട്ട് വീണ്ടും കർത്താവ് ഇത് വിശദീകരിക്കുകയാണ്, നിങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കുന്നില്ല, പിതാവ് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനത്ര സ്വർഗത്തിൽ നിറഞ്ഞു വന്നിരിക്കുന്നത്. എന്നാലും കർത്താവ് വീണ്ടും വിശദീകരിക്കുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നാളും, ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സാൽവേഷന്റെ സെക്യൂരിറ്റി. ഞാനതിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അന്നേരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ ദൈവം ഒരു നാളും തള്ളിക്കളയല്ല. വിശ്വാസത്യാഗം എന്ന് പറയുന്നത് യേശുക്രിസ്തു നമ്മളെ തള്ളിക്കളയുന്നതല്ല, യേശുക്രിസ്തുവിനെ നമ്മൾ തള്ളിക്കളയുന്നതാണ്. അവിശ്വാസത്താൽ ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി, ദുരുപദേശങ്ങളിൽപ്പെട്ട്, തെറ്റായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽപ്പെട്ട് ഒരുവൻ യേശുക്രിസ്തുവിനെ, ദൈവത്തെ റിജക്ട് ചെയ്യുന്നതാണ് വിശ്വാസത്യാഗം. ദൈവം ഒരു നാളും നമ്മളെ തള്ളിക്കളയുന്നില്ല. എബ്രായ ലേഖനത്തിൽ ഇതെല്ലാം പറയുമ്പോൾ, എബ്രായ ലേഖനത്തിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനത്തെ പറയുകയാണ്, ദൈവം നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയുമില്ല. എന്നിട്ട് അതാണ് യേശുക്രിസ്തുവോട് പറയുന്നത്, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഒരു നാളും ഞാൻ അവനെ ഉപേക്ഷിക്കുകയില്ല. എന്നിട്ട് വീണ്ടും പറയാണ്, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ ഞാൻ ഒടുക്കത്തെ എല്ലാവരെയും ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നുള്ളതാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. എന്നിട്ട് ദൈവത്തിന്റെ ഇഷ്ടവും ദൈവം ഒരാളെ പോലും തള്ളിക്കളയാതെ എല്ലാവരെയും, കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കണം. എന്നിട്ട് നിത്യജീവൻ ലഭിക്കാനായിട്ട് ഒരു മാർഗമേ ഉള്ളൂ. എന്താണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസം എത്രത്തോളമുണ്ടോ, എത്ര നാളുണ്ടോ, അത്ര നാളും നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാം യേശു ക്രിസ്തുവിനെങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇതിലൊന്നും ഒരു എന്താ പറയുക, സംശയലേശമില്ലാത്ത കർത്താവ് പറയുന്ന കാര്യങ്ങളാണ് അല്ലേ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എന്നോട് ചോദിക്കാം. എന്നിട്ട് വീണ്ടും കർത്താവ് ഇതേ കാര്യം വിശദീകരിക്കും. ഞാൻ എന്താണ് കർത്താവ് യോഹന്നാൻ 6 കർത്താവ് എന്താണ് പറയുന്നത് വിശദീകരിക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. മുമ്പോൾ പറയുകയാണ്, എന്നെ അവൻ എനിക്ക് തന്നതിൽ ഞാൻ ഒന്ന് കളയാതെ എല്ലാം ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ടാകണമെന്നുള്ളതാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശുക്രിസ്തുവിനെ പുത്രനിൽ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനം ഉണ്ടാകണമെന്നാണ് പിതാവിന്റെ ഇഷ്ടം. ഞാൻ ആ നിത്യജീവനുള്ള എല്ലാവരെയും ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, യേശുക്രിസ്തു ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിലുള്ളവരെയാണ്. ആ ജീവൻ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ളതാണ് യോഹന്നാൻ പറയുന്നത്. അത് തന്നെയാണ് യേശു യോഹന്നാൻ പല മെറ്റാഫറിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. നേരെ മുമ്പോട്ട് മുമ്പ് പറയാണ്, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം എന്ന് പറയുന്നതിനാൽ യഹൂദനന്മാരെ പുറപ്പെടുത്തു. നേരെ വീണ്ടും വീണ്ടും ഇത് പറയാണ്, താഴേക്ക് വരുമ്പോൾ പറയാണ് യേശു ക്രിസ്തു നിങ്ങൾ പുറപ്പെടുക്കണ്ട, ഞാൻ എല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ല. അവൻ സ്വർഗത്തിൽ നിറങ്ങി വന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ പറയുകയാണ്, എന്റെ പിതാവ് ആകർഷിച്ചില്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയത്തില്ല, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തു കൺസിസ്റ്റന്റ് ആയിട്ട് പറയുന്ന ഒരു ചില കാര്യങ്ങളുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്, ആ നിത്യജീവനുള്ളവനെ ഞാൻ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കും, ഞാൻ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് റിപ്പീറ്റ് പറയാണ്. എന്നിട്ട് അടുത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ പറയാണ്, വീണ്ടും പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നല്ല, അതിന്റെ 46-ാമത്തെ വാക്യം, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. എന്നൊരു ഒറ്റ അധ്യായത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് കർത്താവ് ഒരേ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, വിശ്വസിക്കുന്നവന് പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു പിതാവിന്റെ ഇഷ്ടം. ആ നിത്യജീവനുള്ളവനെ, ഇല്ലെങ്കിൽ അവനിൽ വിശ്വസിക്കുന്നവനെ ഞാൻ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് വീണ്ടും പറയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ തിന്നിട്ട് മന്നാതെ തിന്നിട്ട് മരിച്ചുവല്ലോ, ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിറങ്ങുന്ന അപ്പം ഞാനാകുന്നു. അത് വീണ്ടും വിശദീകരിക്കുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, മരുഭൂമിയിൽ മന്നാതെ നിന്നവരെല്ലാം മരിച്ചു. ഏത് രീതിയിൽ മരിച്ചു? അവർ ഫിസിക്കലി മരിച്ചു, അവർ സ്പിരിച്വലി മരിച്ചു. എന്നാൽ ഇതാ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിറങ്ങുന്ന ഞാൻ അപ്പമാകുന്നു. അത് യേശുക്രിസ്തുവിനെ തിന്നുന്ന വ്യക്തി അവൻ മരിക്കത്തില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ അവന് നിത്യജീവൻ ലഭിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മരിക്കില്ല, അവൻ ആത്മീയമായിട്ട് മരിക്കില്ല, അവൻ ഫിസിക്കലായിട്ട് മരിക്കുമെന്ന് നമുക്കറിയാം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും, ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിന് ജീവന് വേണ്ടി കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. ഇതാണ് മുകളിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ലോകത്തിന് ജീവനെ കൊടുക്കുന്നതെന്ന് പറയാണ്. നേരം യേശു വീണ്ടും നേരം ചെയ്ത് ഒരേ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ യഹൂദന്മാർ അവന്റെ അടുക്കൽ വന്ന് നമ്മുടെ മാംസം തിന്നുവാൻ ഇവൻ എങ്ങനെ തരും എന്ന് പറഞ്ഞതിന് യേശു അവനോട് പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. ഈ പറഞ്ഞ വാക്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവാണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. 47-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, തൊട്ട് താഴത്തെ വാക്യത്തിൽ പറയാണ് യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല എന്ന് പറയുമ്പോൾ എന്താണ് യേശു ക്രിസ്തു മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുക എന്ന് ഉദ്ദേശിച്ചത്? ഞാൻ ഇത് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് കഴിയുമെങ്കിൽ ഞാൻ ചോദിക്കണം, എന്താണ് ആ പറയുന്നതിന്റെ അർത്ഥം? എന്താണ് ആ പറയുന്നതിന്റെ അർത്ഥം? വിശ്വസിക്കുക എന്നുള്ളതാണ് എന്നുള്ളത് എന്തെങ്കിലും സംശയമുണ്ടോ? എന്താണ് ഞാനിത് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്നത് കർത്തൃമേശയിൽ യേശുക്രിസ്തുവിന്റെ ശരീരത്തെയും രക്തത്തെയും റെപ്രസെന്റ് ചെയ്യുന്ന ആ കർത്തൃമേശയിൽ ആ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും വസ്തുമാറ്റം സംഭവിച്ച് യഥാർത്ഥ ശരീരവും രക്തവും ആവുകയും ആ അപ്പം തിന്നുകയും ആ വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നതിനെപ്പറ്റിയാണ് ഈ വാക്യം പറയുന്നത് എന്നുള്ളതാണ് ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ. നമ്മളാരും അത് വിശ്വസിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ വീണ്ടും അത് പിന്നീട് കേട്ടേക്കാം. പക്ഷെ ഇതൊരു ദൈവവചനത്തിന്റെ അടിസ്ഥാന വ്യാഖ്യാനം അറിയാവുന്ന വ്യക്തിക്ക് ഇങ്ങനെ പറയാൻ കഴിയത്തില്ല. കാരണം തൊട്ടുമുകളിലത്തെ വാക്യം വരെ യേശുക്രിസ്തു പറഞ്ഞ ഒരേ കാര്യമാണ്, അതേ കാര്യം തന്നെ കർത്താവ് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം? അതേ കാര്യം തന്നെ. എന്താണ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കർത്താവ് വിശദീകരിക്കുകയാണ്. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. പറഞ്ഞ് മനസ്സിലാവുന്നത് ഇതേ കാര്യമാണ് യേശുക്രിസ്തു മുമ്പ് മുകളിൽ വിശദീകരിച്ചു, തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ പറഞ്ഞത്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു പിതാവിന്റെ ഇഷ്ടം, ഞാൻ അവനെ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് തൊട്ട് വഴിക്ക് വരുമ്പോൾ പറയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ അവനെ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യജീവൻ ലഭിക്കാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലോ ബൈബിൾ ഒരിടത്തുമോ രണ്ട് മാർഗങ്ങൾ പറയുന്നില്ല, ഒരൊറ്റ മാർഗമാണ് പറയുന്നത്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതിനെ പല രീതിയിൽ കർത്താവ് പറയുന്നുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ശമര്യക്കാരി സ്ത്രീയെടുത്ത് ജീവനുള്ള വെള്ളം കുടിക്കുക എന്നുള്ള വാക്കിൽ കൂടി പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7:38 ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവനദികൾ ഒഴുകുമെന്ന് പറയുന്നുണ്ട്. അത് വിശ്വസിക്കുന്നതിനെപ്പറ്റിയാണ് എന്നും വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നതിനെപ്പറ്റിയാണ് എന്നും യോഹന്നാൻ അത് വിശദീകരിക്കുന്നുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടിയാണെന്ന് യോഹന്നാൻ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇവിടെ അത് വേറെ രീതിയിൽ പറയാണ്, യേശുക്രിസ്തുവിന്റെ മാംസം തിന്നുകയും യേശുക്രിസ്തുവിന്റെ രക്തം കുടിക്കുകയും ചെയ്യുക. യേശുക്രിസ്തുവിന്റെ മാംസം തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യേശുക്രിസ്തുവിന്റെ രക്തം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജീവനുള്ള വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം കർത്താവ് പറയുന്നത് ഒരേ കാര്യത്തെപ്പറ്റിയാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത്. അങ്ങനെ ചെയ്യുന്നൊരുവിന് എന്ത് ലഭിക്കും? യേശുക്രിസ്തുവിന്റെ നിത്യജീവൻ ലഭിക്കും. ആ ജീവൻ എവിടാണുള്ളത്? ജീവൻ പഴയ നിയമത്തിലെ പറയുന്നുണ്ട്, ജീവനോടെ ജീവൻ രക്തത്തിലാണുള്ളത്. യേശുക്രിസ്തു പറയാണ്, യേശുക്രിസ്തുവിന്റെ രക്തം, ഞാൻ ആദ്യം പറഞ്ഞു യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി ഒരു കാര്യം നടന്നു, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് വീണ്ടും കേട്ട് കഴിക്കാൻ കൂടുതൽ ക്ലിയർ ആവും. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിൽ യേശുക്രിസ്തു തന്റെ രക്തം കുടുക്കുകയായിരുന്നു, യേശുക്രിസ്തു രക്തം ഒഴിക്കുകയായിരുന്നു. അത് നിത്യകൂടാരത്തിൽ സ്വർഗീയ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി നമുക്ക് ലഭിച്ച കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിന്റെ ജീവനായിട്ടുള്ള പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വന്ന് അവനെ യേശുക്രിസ്തു ആത്മീയമായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അത്രമാത്രമേ ഇതിനർത്ഥമുള്ളൂ. അല്ലാതെ വിശ്വസിക്കുമ്പോൾ നിത്യജീവൻ ലഭിക്കുകയും കർത്തൃമേശയിൽ നിത്യജീവൻ ലഭിക്കുകയും ചെയ്യുന്ന രണ്ട് നിത്യജീവൻ ബൈബിളിൽ ഇല്ല. കർത്തൃമേശയെ പറ്റി ഞാൻ മുമ്പോട്ട് ഇന്ന് എനിക്ക് പറയാനായിട്ട് സമയമില്ല. ഞാൻ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്തൃമേശ എന്ന് പറഞ്ഞ ആചരണത്തെ പറ്റിയേ അല്ല. കാരണം ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കഫർന്നഭൂമിൽ പള്ളിയിൽ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കർത്തൃമേശ കർത്താവ് സ്ഥാപിക്കുന്നത് മാളിക മുറിയിൽ കർത്താവിന്റെ ജീവിതത്തിന്റെ അവസാനത്തിലാണ്. ഇത് കർത്തൃമേശയെ പറ്റിയേ അല്ല പറയുന്നത്. മുകളിൽ പറഞ്ഞ അതേ കാര്യം താഴേക്ക് റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും, തുടർന്ന് പറയാണ് എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്നിട്ട് ഇത് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, ഇത് രണ്ടും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ഞാൻ പറഞ്ഞു യേശു ക്രൂശിൽ യേശുക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിക്കുമ്പോൾ ഇതെല്ലാം ഒരുമിച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി നമുക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ആപ്ലിക്കബിളാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ആ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ആപ്ലിക്കബിളാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. ഒരു ബ്ലഡ് ട്രാൻസാക്ഷനിൽ കൂടി നമ്മുടെ പാപങ്ങൾ നീക്കപ്പെട്ടു, നമ്മുടെ പാത്രം വിശുദ്ധീകരിക്കപ്പെട്ടു, നമ്മൾ കംപ്ലീറ്റ്ലി വിശുദ്ധീകരിക്കപ്പെട്ടു. എബ്രായ ലേഖനത്തിന്റെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വി ആർ മെയ്ഡ് പെർഫെക്റ്റ്, പാപം നമ്മൾ നീക്കപ്പെട്ടു. അതൊരു ബ്ലഡ് ട്രാൻസാക്ഷൻ ആയിരുന്നുവെങ്കിൽ അതേ പാത്രത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ ജീവൻ കർത്താവ് ഒഴിക്കുകയാണ്. അതൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കർത്താവിന്റെ ജീവൻ എന്റെ ഉള്ളിലേക്ക് വന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഞാൻ ദൈവത്തിന്റെ പൈതലാറ്റിലാണ്. ഇത് രണ്ടും വിശ്വാസത്താലാണ്, രണ്ടും ഒരു ആക്ട് ഓഫ് ഫെയ്ത്തിൽ നടക്കുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് രണ്ടിന്റെയും കാരണമാണ് ഞാൻ പറഞ്ഞത്. രണ്ടും ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ മരണവും എത്താൻ ശേഷം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നടക്കുന്നത്. ഇതുകൊണ്ടാണ് ഇത് സുവിശേഷത്തിന്റെ അടിസ്ഥാനമായിട്ട് പൗലോസ് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അതാണ് പറഞ്ഞിരിക്കുന്നത് കൊരിന്ത്യ ലേഖനം അതിന്റെ 15-ാമത്തെ അധ്യായത്തിൽ, എന്താണ് എന്റെ സുവിശേഷം എന്നുള്ളത് പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ അവിടെ പൗലോസ് പറയുന്നത് തന്റെ സുവിശേഷം വിശദീകരിക്കുകയാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറയുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് വിധർമ്മതാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് ഈ 3 കാര്യങ്ങളിൽ എന്ത്, യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചു. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ റോമലേഖനം 6-ാമത്തെ പറയാണ് അതിൽ തന്നെ ഞാൻ അവനോടുകൂടി മരിച്ചു, എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, എന്റെ പാപ സ്വഭാവം നീക്കപ്പെട്ടു, ഞാൻ വിശുദ്ധനായി തീർന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ നിത്യജീവൻ എന്റെ ഉള്ളിൽ വരുന്നതിനെ പറ്റിയാണ് ഉറപ്പുന്നത്. നേരെ കർത്താവിന്റെ ജീവൻ കൊടുത്ത് നമ്മൾ നമ്മുടെ പാപങ്ങൾ നമ്മളെ വീണ്ടെടുത്തെങ്കിൽ കർത്താവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ തന്ന് നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസം മാത്രമാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം, വിശ്വാസം മാത്രമാണ്, വിശ്വാസം പ്ലസ് ഒന്നുമല്ല. ഒരുവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവനിത് ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോസ്തലിക് ടീച്ചിങ്. അത് ഒരു കൂദാശകളിലും കൂടിയല്ല, ഒരു പ്രവൃത്തികളിലും കൂടിയല്ല, ഒരു സാക്രമെന്റിലും കൂടിയും ഒരുവന് നിത്യജീവൻ ലഭിക്കുകയില്ല. അത് ബൈ ഫെയ്ത്ത് ആണ്. അതാണ് യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ അത് കൺക്ലൂഡ് ചെയ്യുന്നതും അതേ കാര്യം പറഞ്ഞ് അടിവരയിട്ടുകൊണ്ടാണ്. ഇതിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയാനായിട്ട് ആരും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് അങ്ങനെ തെറ്റിച്ച് കളയപ്പെടും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ പല ഉപദേശങ്ങൾ ഇപ്പം പരക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അടുത്തത് കർത്താവ് പക്ഷെ വീണ്ടും തുടരുകയാണ്, അവിടെ നിൽക്കുന്നില്ല. അങ്ങനെ നിത്യജീവൻ ലഭിക്കും എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന നിത്യജീവനോട് ഞാൻ അവനെ കൊടുക്കുന്ന ആളോ ഒരു തെളിയിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ്. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് പറയാം. ഇനി കർത്താവ് പറയുന്നത് ഈ വീണ്ടും ജനിച്ച വ്യക്തികൾ ഒരു കണ്ടിന്യൂസ് ആയി ജീവിക്കേണ്ട ഒരു ലിവിംഗ് പ്രിൻസിപ്പിളിനെ പറ്റിയാണ് ഇതിനുശേഷം കർത്താവ് പറയുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്ന്, ഒരു ആക്ട് ഓഫ് ഫെയ്ത്ത് ആയിരുന്നുവെങ്കിൽ അടുത്തത് ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് യേശു ക്രിസ്തുവിന് അതേ ആറ്റിറ്റ്യൂഡാണ്. വീണ്ടും ജനിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി, വീണ്ടും ജനിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് വിശ്വാസമാണ്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതിനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ആക്ട് ഓഫ് ഫെയ്ത്തിൽ കൂടി നമുക്ക് നിത്യജീവൻ ലഭിച്ചു. യേശു ക്രിസ്തു മരണത്താലും പുനരുത്ഥാനത്താലും നമുക്ക് ലഭിച്ചതാണ്. എന്നാൽ അതിനുശേഷം നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അതാണ് ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇതേ മനോഭാവം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന് ജീവിതത്തോടെ പറയുന്നുണ്ട്. അതായത് ഫിലിപ്പ് ലേഖനം എന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ആ പറഞ്ഞ കാര്യം തന്നെ യേശു ക്രിസ്തു തന്റെ വാക്കിൽ പറയണം. എന്തായിരുന്നു തന്റെ ജീവിതത്തിന്റെ ആറ്റിറ്റ്യൂഡ്? യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ തന്നെ ആ നിത്യജീവൻ ഉള്ളിലുള്ളവനായിട്ടാണ് ജനിച്ചത്, ഈ ഭൂമിയിൽ വന്നത്. കർത്താവ് ജീവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി കൊടുത്തു, ഉയർത്തെഴുന്നേറ്റ നമ്മൾ വിശ്വസിച്ചപ്പോഴാണ് നമുക്ക് ആ നിത്യജീവൻ ലഭിച്ചത്. അങ്ങനെ നമ്മൾ യേശു ക്രിസ്തുവിനെ പോലെ തന്നെ നിത്യജീവൻ, യേശു ക്രിസ്തുവിന് തന്നെ ജീവനുള്ളവരായി ദൈവത്തിന്റെ മക്കളായി തീർന്നു. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് കർത്താവ് തുടർന്ന് പറയുന്നത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുകയാണ്? എന്റെ മാംസം തിന്നുകയും എന്റെ രക്തിയും കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അന്നേരം എങ്ങനെയാണ് നമ്മൾക്ക് മുമ്പോട്ട് ജീവിക്കേണ്ടത്? യശ്വര എന്ത് എങ്ങനെ അതെങ്ങനെ എങ്ങനെ ഓക്കെ, ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത്, ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഒരു വീണ്ടും ജനിച്ച വ്യക്തി ജീവിക്കേണ്ടതെന്നാണ് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതെ, അതെങ്ങനെയാണ് യോഹന്നാൻ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ വിശദീകരിക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാൻ തോന്നുന്നു, എനിക്ക് ഒന്ന് ഇത്രയും പോലും എനിക്ക് സൺഡേ സ്കൂൾ പിള്ളേരടുത്ത് ഇത്രയും സിമ്പിളായിട്ട് പറയേണ്ട കാര്യം വരുന്നില്ല പലപ്പോഴും. നിത്യജീവൻ ലഭിച്ചത് യേശു ക്രിസ്തുവിന്റെ മാംസം തിന്നുകയും യേശു ക്രിസ്തുവിന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിൽ കൂടിയാണെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അല്ലേ. നിത്യജീവൻ ഒരുവൻ ലഭിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മാംസം തിന്നുകയും യേശു ക്രിസ്തുവിന്റെ രക്തം കുടിക്കുകയും ചെയ്തതാണ്. ആ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുക എന്നുള്ളതാണെന്ന് ഇവിടെ പറഞ്ഞു. ഇനി നിത്യജീവൻ ലഭിച്ച ഒരു വ്യക്തി മുമ്പോട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് യേശു ക്രിസ്തുവോട് പറയുന്നത്. ഈ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കണം. അതെങ്ങനെയാണ് ഇവിടെ പറയുന്നത്, യേശു ക്രിസ്തു പറയുന്നത്? പറഞ്ഞു. ആ അതെ, ഇവിടെ എങ്ങനെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പറഞ്ഞു? ആ യേശു ക്രിസ്തുവിന്റെ, ഞാൻ ഒന്നുകൂടി പറയാം, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയാം, യേശു ക്രിസ്തുവിന്റെ രക്തവും മാംസവും തിന്നും കുടിച്ചും ദിവസവും ജീവിക്കണം എന്നാണ് ഈ പറയുന്നതിനർത്ഥം. അങ്ങനെയല്ലേ പറഞ്ഞത്? ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ദിവസം ജീവിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ദിവസവും തിന്നണം അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അതാ ഞാൻ ഈ ചോദിക്കുന്നത്, അത് നിങ്ങളുടെ വായിൽ നിന്ന് വരാൻ വേണ്ടി ഞാൻ ഇത്രയും വളഞ്ഞു തിരിഞ്ഞു അല്ലാതെ ഒക്കെ ചോദിച്ചു. ദിവസവും ഭക്ഷണം, ദിവസവും യേശു ക്രിസ്തുവിനെ തിന്നണം, യേശു ക്രിസ്തുവിന്റെ രക്തം കുടിക്കണം. ഓ, ഇത് ഭയങ്കര ഒരു ദുരുപദേശമാണെന്ന് നിങ്ങൾ തോന്നുന്നു. ദിവസവും യേശു ക്രിസ്തുവിന്റെ രക്തം കുടിക്കുകയും യേശു ക്രിസ്തുവിന് മാംസം തിന്നുകയും ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തി ജീവിക്കേണ്ടതെന്നാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6:57 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം. ദിവസവും യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച പോലെ ജീവിക്കണമെങ്കിൽ ദിവസവും യേശു ക്രിസ്തുവിനെ തിന്നുകൊണ്ടിരിക്കണം. എങ്ങനെ യേശു ക്രിസ്തുവിനെ ദിവസവും തിന്നാൻ കഴിയും? എങ്ങനെ തിന്നാൻ കഴിയും? വിശ്വസിക്കുക എന്നുള്ളതാണ് ആ തിന്നുക എന്നുള്ളതിന്റെ അർത്ഥമെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ കഴിയും. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ ലഭിച്ച ഞാൻ കണ്ടിന്യൂസ് ആയി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവനിൽ തന്നെ ജീവിക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവനിലും അവനിലും വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു വീണ്ടും വിശദീകരിക്കുകയാണ്, കൊമ്പ് മുന്തിരിയിൽ വസിക്കുന്നതുപോലെ നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും. അന്നേരം യേശു ക്രിസ്തുവുമായിട്ടൊരു ഒറ്റ ഫെയ്ത്തിൽ നമുക്ക് കർത്താവുമായിട്ട് കണക്ടായി, കർത്താവിന്റെ ജീവൻ എന്റെ ഉള്ളിൽ വന്നു. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ മാംസം തിന്നും കർത്താവിന്റെ രക്തം കുടിച്ചും എനിക്ക് കർത്താവിന്റെ ജീവൻ എന്റെ ഉള്ളിൽ വന്നു. ഇനി തുടർന്ന് എന്ത് ചെയ്യാൻ ചെയ്യണം? കർത്താവിന്റെ ജീവൻ എന്നിൽ കൂടി ഒഴുകണമെങ്കിൽ യോഹന്നാൻ 15 ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊമ്പ് മുന്തിരി ഉൾവസിച്ച പോലെ കർത്താവ് വസിക്കണം. യോഹന്നാൻ 6 ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന് മാംസം തിന്നും യേശു ക്രിസ്തുവിന് രക്തം കുടിച്ചും ഒരു വ്യക്തിക്ക് ജീവിക്കണം. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, ഇതാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. ഇങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിൽ പറയുന്നത്. അല്ലാതെ യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിൽ കർത്തൃമേശ എന്ന് പറയുന്ന ആ സാക്രമെന്റിനെ പറ്റി അല്ല പറയുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ചെയ്യാറ് ഇതിന്റെ അർത്ഥം മാറിപ്പോകും. ഞാൻ അതൊന്നുകൂടി വിശദീകരിക്കാനായിട്ട് പറഞ്ഞു. ഞാനിത് മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. നമുക്ക് അന്നേരം കണ്ടിന്യൂസ് ആയി കർത്താവിൽ ജീവിച്ച് കർത്താവിൽ വസിച്ച് കർത്താവിന് ജീവൻ പ്രാപിച്ച ഒരു കർത്താവിന് ജീവൻ നിറഞ്ഞ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളത് വേറൊരു ഭാഷയിൽ ഒരു ഒരു എന്ത് പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിളിൽ കൂടി കർത്താവ് ഇവിടെ പറയുന്നതാണ്. അതാണ് ഇവിടെ പറയുന്ന കാര്യം. അല്ല അവിടെ എന്ത് ചെയ്യുന്നില്ല, മുമ്പോട്ട് പത്രോസ് തന്നെ ഇത് തുടരുകയാണ്. യേശുക്രിസ്തുവിന് ജീവൻ പ്രാപിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപം മോചിക്കപ്പെട്ട യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ ജീവൻ ലഭിച്ച വ്യക്തികൾ മുമ്പോട്ട് പോകുമ്പോൾ അവരെന്തായിത്തീരുന്നു എന്നുള്ളതാണ് 1 പത്രോസ് അതിന്റെ 2:5 വാക്യത്തിൽ പറഞ്ഞത്. 4-5 വാക്യങ്ങൾ, മനുഷ്യർ തെളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിച്ച് നിങ്ങളും അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം വിശുദ്ധ പുരോഹിത വർഗമായി ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കാതെ അടയ്ക്കുന്ന വെച്ചാണ്. മനുഷ്യർ തെളിയെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മൂന്യമായ ജീവനുള്ള കല്ല അവന്റെ അടുക്കൽ വന്ന് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീയ ഗൃഹമായും വിശുദ്ധ പുരോഹിത വർഗമായും പണിയപ്പെടുന്നു. കർത്താവ് എന്താണ് തുറന്നു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പത്രോസ് എന്താണ് തുറന്നു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ജീവിതത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്തായിത്തീരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരുകയാണ് ആ വ്യക്തി. കർത്താവിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോഴേക്കും ആ വ്യക്തി ഒരു ജീവനുള്ള അവയവമായി മാറുകയാണ്. ഒരു ജീവനുള്ള അവയവം എവിടാണ്? ഒരു ജീവനുള്ള ശരീരത്തുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ആ ജീവനുള്ള അവയവം വർക്ക് ചെയ്യുന്നത്. അല്ലാത്തൊരു ജീവനുള്ള അവയവത്തിന് വർക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഒരു ജീവനുള്ള അവയവത്തിന് തന്നെത്താനെ വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതാണ് യേശു ക്രിസ്തു വീണ്ടും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്റെ ജീവനുള്ള ഒരു അവയവം വർക്ക് ചെയ്യുന്നത് ആ തലയുമായിട്ടുള്ള ബന്ധത്തിൽ, ആ ശരീരവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കണക്ഷനിൽ മാത്രമാണ്. അങ്ങനെ മാത്രമേ ആ വ്യക്തിക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ ജീവൻ പ്രാപിച്ച ഒരു വ്യക്തി ആ യേശുക്രിസ്തുവിന്റെ ജീവനിൽ കൂടി ഞാനങ്ങ് വിശുദ്ധനായിട്ട് ജീവിച്ചു പോകും എന്ന് പറയുകയല്ല ചെയ്യുന്നത്. ആ വ്യക്തി ജീവനുള്ള ശരീരമായിട്ടുള്ള ഒരു ദൈവസഭയുടെ ഭാഗമായി തീരുക. എങ്ങനെയാണ് ജീവനുള്ള ശരീരമായിട്ടുള്ള ദൈവസഭയുടെ ഭാഗമായി തീരുന്നത്? അതും ഇതേപോലെ തന്നെ കർത്താവിന്റെ രക്തം കുടിച്ചതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തുകൊണ്ടാണ്. ഇതെല്ലാം വേറെ വേറെ ഭാഷകൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. 1 കൊരിന്ത്യർ അതിന്റെ 12:12 പൗലോസ് അതാണ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12:12 ശരീരമൊന്നും അതിന്റെ അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരമായിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ ശരീരമായിട്ടുള്ള ദൈവസഭയെ പറ്റിയാണ് ഇത് പറഞ്ഞത്. എങ്ങനെയാണ് ശരീരത്തിന്റെ ഭാഗമായി തീർന്നത്? അടുത്ത വാക്യത്തിൽ പറയാണ്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഇതെങ്ങനെയാണ് നമുക്ക് ജീവൻ ലഭിച്ചത്? യേശുക്രിസ്തുവിന്റെ രക്തം പാനം ചെയ്തതോടുകൂടി, ജീവനുള്ള വെള്ളം കുടിച്ചതിൽ കൂടി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തതിൽ കൂടി. അങ്ങനെയാണ് നമുക്ക് ജീവൻ ലഭിച്ചത്. അതിന് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തപ്പോൾ നമുക്ക് എന്തായിത്തീർന്നു? നമുക്ക് ജീവൻ ലഭിച്ചു എന്ന് മാത്രമല്ല ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുക. എന്താണ്? നമ്മൾ ജീവനുള്ള ഒരു ശരീരത്തിന്റെ ഭാഗമായി തീർന്നു. എങ്ങനെയാണ് ആ ശരീരത്തിന്റെ ഭാഗമായി തീർന്നത്? യഹൂദന്മാരോ യവന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമായി തീർന്നത് ഒരേ ആത്മാവിനെ പാനം ചെയ്തുകൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ ആത്മാവിനാൽ സ്ഥാനമേറ്റും ഒരേ ആത്മാവിനാൽ പാനം ചെയ്തിരിക്കും. നേരം ഒരു ശരീരത്തിന്റെ ഭാഗവും കൂടി ആയിത്തീർന്നു. ഒരു ഇൻഡിവിജ്വലായിട്ട് വിശുദ്ധരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല കർത്താവ് ജീവൻ തന്നത്, കർത്താവിൻ തലയായിരിക്കുന്ന ആ ശരീരത്തിന്റെ ഭാഗമായി തീരാനായിട്ടാണ്. എങ്ങനെയാണ് കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നത്? ബൈ ഫെയ്ത്ത് യേശു ക്രിസ്തുവിന്റെ രക്തം കുടിക്കുന്നവർ കൂടി. അങ്ങനെയുള്ള വ്യക്തികൾ ഓക്കെ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ഞാൻ ഒരു സാർവലൗകിക സഭയുടെ ഭാഗമായി തീർന്നു, കാത്തലിക് ചർച്ചിന്റെ ഭാഗമായി തീർന്നു. റോമൻ കാത്തലിക് ചർച്ചിന്റെ ഭാഗമല്ല, കാത്തലിക് ചർച്ച് അല്ലെങ്കിൽ സാർവലൗകിക സഭയുടെ ഭാഗമായി തീർന്നു. എന്നാൽ ആ സാർവലൗകിക സഭയുടെ വിസിബിൾ എക്സ്പ്രഷൻ ആയിട്ടുള്ള ഒരു ലോക്കൽ ചർച്ചിന്റെ ഭാഗമായി തീരണം. അതാണ് ഇപ്പോൾ കൊരിന്ത്യൻ സഭയിലൊക്കെ പൗലോസ് എഴുതുന്നത് സാർവലൗകിക സഭയ്ക്ക് പറ്റിയല്ല, ആ പ്രിൻസിപ്പിൾ അതാണെങ്കിലും ഒരു ലോക്കൽ ചർച്ചിനെ പറ്റിയാണോ അവരുടെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ ചർച്ചിന്റെ ഭാഗമായി തീർന്നത്, അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീർന്നു പറഞ്ഞിരിക്കുകയാണ്. അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടി കർത്താവിന്റെ രക്തം പാനം ചെയ്തതിൽ കൂടി നിങ്ങൾ ഒരു ശരീരത്തിന്റെ ഭാഗമായി തീർന്നു. ആ ശരീരത്തിന്റെ ഭാഗമായി തീർന്ന വ്യക്തികൾ, ആ വ്യക്തികൾ ആത്മീയമായിട്ട് വളരുന്നതിനെ പറ്റിയാണ് ഞാൻ ആദ്യമെടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായിരുന്നു ഞാൻ ആദ്യമെടുത്ത വാക്യം? ഇതൊക്കെ പറയുമ്പോൾ വരുന്നതിന് മുമ്പ് ഒരു ശരീരമായിട്ട് വളരുന്നതിനെ പറ്റി പറഞ്ഞത് എവിടാണ്? എവിടെ പറഞ്ഞു? എഫേസ്യർ. ഓക്കെ, എഫേസ്യനാലിന്റെ 12 അവിടെയാണ് പറഞ്ഞത്. എഫേസ്യനാലിന്റെ 4:12 പറഞ്ഞിരിക്കുകയാണ്, 12 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. അങ്ങനെ നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനേക്കുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായിട്ട് സുശ്രൂഷിക്കും, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന ഉപദേശ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിൽ അലഞ്ഞൊഴിലെന്ന് ശിശുക്കളായി തീരാതെ ക്രിസ്തു എന്ന തലയോളം വളരാനായിട്ടിടയായി. എങ്ങനെയാണ് ആത്മീയമായിട്ടൊരു വ്യക്തിക്ക് വളരാൻ കഴിയുന്നത്? വീണ്ടും ജനിച്ചൊരു വ്യക്തിക്ക് ഒരു ദൈവസഭയുടെ ബന്ധത്തിലാണ്, യേശുക്രിസ്തുവിന്റെ ശരീരമായ ആഗോള സഭയുടെ ദൃശ്യമായിട്ടുള്ള രൂപമായിട്ടുള്ള ലോക്കൽ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ ഓരോ വ്യക്തികളെയും ആ സഭയിലെ ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ ആ സഭയിൽ ദൈവം നിയമിച്ച ആ നിയമനമുള്ളവർ എക്യുപ്പ് ചെയ്യുമ്പോൾ, അവർ ദൈവസഭയെ ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അവർ ആത്മീയ വർധന പ്രാപിക്കും. അങ്ങനെയുള്ള ആത്മീയ വർധന പ്രാപിച്ച ഒരു ശരീരത്തിന്റെ ഭാഗമായ ഒരവയവം ഈ പറഞ്ഞ ദുരുപദേശങ്ങളിൽ തെറ്റിപ്പോവുകയില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ലേ, ഇതിന്റെ അടിസ്ഥാനം മുതൽ ഞാൻ പറഞ്ഞു വരികയാണ്, അൾട്ടിമേറ്റ്ലി ഇത് വരുന്നു നിൽക്കുന്ന ഒരു ശരീരമായിട്ട് തിരിയാണ്. ആ ശരീരവുമായിട്ടുള്ള ബന്ധത്തിൽ, ആ ശരീരവുമായിട്ടുള്ള ബന്ധത്തിൽ ആ ശരീരത്തിൽ നിന്നുള്ള നറിഷ്മെന്റ് കിട്ടി ഉപദേശത്തിൽ ഉറയ്ക്കുന്ന വ്യക്തികളെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളഞ്ഞ തന്ത്രങ്ങളിലേക്ക് കുടുങ്ങി അവർ തെറ്റിപ്പോകാനായിട്ട് പോകുന്നില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ അൾട്ടിമേറ്റ്ലി പറഞ്ഞു വരുന്നത്. ഒരു ചർച്ചിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. ചർച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചർച്ച ആയതുകൊണ്ട് അങ്ങനെ നടക്കണമെന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ ഒരു ചർച്ച് ബിൽഡ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ആ സഭയിലുള്ള ഏറ്റവും ചെറിയ വിശ്വാസി മുതൽ വലിയ വലിയ വിശ്വാസി, വലിയ വിശ്വാസി ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രായവുമായിട്ട് ബന്ധപ്പെട്ടാണ്, പുതുതായിട്ട് വന്നതായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, അവർ തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ ഈ രീതിയിൽ ഒരു ചർച്ചിൽ അവരെ ഏൽപ്പിക്കണം. അങ്ങനെയുള്ളവർ എവിടെ പോയാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര ശമ്പളം കിട്ടും, എത്ര നല്ല സുഖകരമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാന്നുള്ളതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെയും ഉദ്ദേശം ഇങ്ങനെയുള്ള ഒരു ദൈവസഭയുടെ ഭാഗമായി തീരുക, അവിടെ കർത്താവിന്റെ മിനിസ്ട്രി ചെയ്യുക എന്നുള്ളതാണ്. കർത്താവിന്റെ മിനിസ്ട്രി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗിക്കുക എന്നുള്ളതൊന്നുമല്ല, സുവിശേഷകർക്ക് എവിടെയും പോവുക എന്നുള്ളത് അത് മാത്രമല്ല, എല്ലാ മിനിസ്ട്രീസും കർത്താവിന്റെ മിനിസ്ട്രീസാണ്, ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ. ഇതാണ് ദൈവം കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ എക്യുപ്ഡ് ആവുമ്പോൾ നമ്മളൊരു ശരീരത്തിന്റെ അവയവമായി, ശക്തമായ അവയവമായിട്ട് നിൽക്കും. അവർ എവിടെയാണെങ്കിലും അവരത് അവരുടെ ശുശ്രൂഷ ചെയ്യും. ആ ശുശ്രൂഷയിൽ കൂടി ദൈവസഭ ബന്ധപ്പെടും. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർത്തൃമേശയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിത് പറഞ്ഞു തുടങ്ങി. എന്താണ് ഞാൻ ക്ലിയർ ആക്കാൻ ശ്രമിച്ചത്? കർത്തൃമേശയുമായിട്ട് ബന്ധപ്പെട്ടല്ല യോഹന്നാൻ 6 ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്നാൽ വേറൊരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനിത് ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചല്ലെങ്കിലും ഒരു കാര്യം പറയാനായിട്ടാക്കിയാണ്, ഈ ഇങ്ങനെയുള്ള ഒരു ലോക്കൽ ചർച്ചിന്റെ, ദൈവസഭയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള, ഞാൻ പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് അല്ലെങ്കിൽ കൂദാശയാണ്. കൂദാശ എന്നുള്ള വാക്ക് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് ആ ഒരു അർത്ഥത്തിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ഓർഡിനൻസ് ആണ് ഇല്ലെങ്കിൽ ഒരു സാക്രമെന്റ് ആണ് കർത്തൃമേശ എന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു ദൈവസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ വചന ശുശ്രൂഷയല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ പ്രബോധനമല്ല, പാട്ടല്ല. കാരണം ഇതായിരുന്നു ആദിമസഭ, ഇതിനു വേണ്ടിയിട്ടാണ് കൂടി വന്നിരുന്നത്. ഞാൻ എന്താണ് അത് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ക്ലിയർ ആവണം. ഈ യോഹന്നാൻ ആരും പറഞ്ഞിരിക്കുന്ന കർത്തൃമേശയല്ല, കർത്തൃമേശയിൽ കൂടി ഒരുവിന് നിത്യജീവൻ ലഭിക്കുന്നില്ല, കർത്തൃമേശയിൽ വസ്തുമാറ്റം ഒന്നും സംഭവിക്കുന്നില്ല, കർത്താവിന്റെ ശരീരവും ആക്ഷരീകമായിട്ടുള്ള ശരീരവും രക്തമായിട്ട് അത് മാറുന്നില്ല. അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന തെറ്റായിട്ടുള്ള ഉപദേശമാണ്. അതിൽ നിന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ കർത്തൃമേശയുടെ പ്രാധാന്യം ഇഗ്നോർ ചെയ്യുന്ന വ്യക്തികളുണ്ട്, കൂട്ടങ്ങളുണ്ട്. അത് ദൈവവചന പ്രകാരമുള്ളതല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞിരിക്കുന്നത്? പലരും ചിന്തിക്കുന്ന ഈ കർത്തൃമേശ എന്ന് പറയുന്നത് കർത്താവിന്റെ മരണത്തിന്റെ ഒരു ഓർമ്മ മാത്രമാണ്, ഒരു മെമ്മോറിയൽ സർവീസ് മാത്രം. അത്ര രീതിയിൽ ആൾക്കാർ പറയാറുണ്ട്, അങ്ങനെയല്ല. അതിനേക്കാൾ വലിയ ആത്മീയ അർത്ഥങ്ങൾ ഉള്ള ഒരു ശുശ്രൂഷയാണ് കർത്തൃമേശ. ഞാൻ ഈ പറഞ്ഞ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ കർത്തൃമേശയിൽ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെ? യേശുക്രിസ്തുവിന്റെ മരണം അവിടെ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമ്മളിത് ചെയ്യുമ്പോഴൊക്കെയും കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി നമുക്ക് ലഭിച്ച ജീവൻ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. യോഹന്നാൻ ആറാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ആ സ്പിരിച്വൽ കാര്യങ്ങൾ എല്ലാം തന്നെ കർത്തൃമേശയിൽ ഒരു ഫിഗറേറ്റീവായി റെപ്രസെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സിംബോളിക്കായി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ദിവസവും യേശുക്രിസ്തുവിന്റെ മാംസം കഴിച്ചും യേശുക്രിസ്തുവിന്റെ രക്തം കുടിച്ചുമാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് ദൈവസഭയിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഏക ശുശ്രൂഷ അല്ലെങ്കിൽ ഓർഡിനൻസ് കർത്തൃമേശയിൽ കൂടി. അടുത്തായിട്ട് ഞാൻ പറഞ്ഞത് കർത്താവിന്റെ ശരീരമാണ്, ഒരു ശരീരമാണ് ഞാൻ എന്നുള്ളത് കർത്തൃമേശയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന അപ്പം ഒന്നാകുന്നുകൊണ്ട് നാം എല്ലാവരും ഒരു ശരീരത്തിന്റെ ഭാഗമായിട്ട്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കർത്തൃമേശയിൽ കൂടി സംഭവിക്കുന്നതല്ല, എന്നാൽ കർത്തൃമേശയിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. കർത്തൃമേശ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന, ഇല്ലെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ, അല്ലെങ്കിൽ വളരെ എന്താ പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വ്യക്തി വരുമ്പോൾ എങ്ങനെയെങ്കിലും നടക്കുന്ന ഒരു കാര്യമല്ല. ആദിമസഭ അത് റെഗുലറായിട്ട് ചെയ്യുന്നു. ആ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ നമ്മൾ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാലും അർത്ഥമില്ല. നമ്മളൊരു ചടങ്ങ് പോലെ റിപ്പീറ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ല. ഇത് പുറകിലുള്ള സ്പിരിച്വലായിട്ടുള്ള ചില അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മളത് ചെയ്യുമ്പോൾ അതിന് പ്രയോജനമുണ്ട്. അത് ആക്ച്വലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് വളരെ പ്രയോജനമുണ്ട്. അതാണ് കൊരിന്ത്യ ലേഖനത്തിലൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അതിന്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും നമ്മൾ നെഗ്ലക്ട് ചെയ്യും. രണ്ട് തരത്തിലുള്ള എക്സ്ട്രീമുകളിലേക്കാണ് ആൾക്കാർ പോകുന്നത്. ഇപ്പൊ യോഹന്നാൻ ആറാമത്തെ ഛായമൊന്നും കർത്തൃമേശയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഞാനത് വിശ്വസിക്കുന്നില്ല. യോഹന്നാൻ ആറ് കർത്തൃമേശയല്ല, എന്നാൽ യോഹന്നാൻ ആറിലെ സ്പിരിച്വൽ ട്രൂത്ത് കർത്തൃമേശ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണം അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടെ വന്ന ജീവൻ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഒരു ശരീരമാണെന്ന് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കർത്തൃമേശയിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ വർദ്ധനയ്ക്ക് കർത്തൃമേശ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ ചില കാര്യങ്ങൾ ഒരു ഉപദേശപരമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളതുകൊണ്ടും പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളതുകൊണ്ടുമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതും നമുക്ക് ഡയറക്ട്ലി ആപ്ലിക്കബിൾ അല്ലെങ്കിൽ ഇപ്പോൾ ആപ്ലിക്കബിൾ അല്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവും. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യവും ഉണ്ടാവും. ഇത് നമ്മളെ സഹായിക്കട്ടെ.